بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس الخناس الذي يوسوس في صدور الناس من الجنة والناس
بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين وبعد نعم إن شاء الله إن مدل بشد القرآن الله سورة الفاتحة يمبنى عما جزيل لنا سورة الناس مدل مغلق السلام هذا إن شاء الله تفسير كلاس إن مدل الله تفسير كلاس നമുക്കറിയാം വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനോടൊരു നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ അല്ലാഹു മതത്തിൽ പാണ്ഡിത്യം നൽകും മൈ യുരീദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ അല്ലാഹു ഒരാളോടൊരു നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അയാൾക്ക് അല്ലാഹു ദീനിൽ പാണ്ഡിത്യം നൽകും. ദീനീ വിജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിജ്ഞാനം അത് അള്ളാഹുമായി ബന്ധപ്പെട്ട വിജ്ഞാനമാണ്. അള്ളാഹുമായി ബന്ധപ്പെട്ട വിജ്ഞാനമാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിൽ നിന്നാണ് വിശുദ്ധ ഖുർആന്റെ തുടക്കം. അള്ളാഹുവിൽ നിന്ന് അത് അവതീർണമാണ്. അന്ത്യനാളടുത്താൽ അത് അള്ളാഹുവിലേക്ക് തന്നെ അള്ളാഹു മടക്കുകയും ചെയ്യുന്നു. അപ്പോ വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിജ്ഞാനം. ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അപ്പൊ ഖുർആൻ പഠിക്കുന്നവൻ അള്ളാഹുങ്കൽ ശ്രേഷ്ഠനാണ്, ഖുർആൻ പഠിപ്പിക്കുന്നവൻ അള്ളാഹുങ്കൽ ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ മജ്ലിസിൽ നമ്മൾ അള്ളാഹുവിന്റെ കലാമാണ് പഠിക്കുന്നത്. അത് ശ്രേഷ്ഠമായിട്ടുള്ള ഒരറിവാണ്. നമ്മൾ അത് പഠിക്കുന്നവർ എന്നുള്ളവർക്ക് അള്ളാഹുവിലെ ശ്രേഷ്ഠന്മാരാണ്. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആൻ യർഫഉല്ലാഹു ബിഹി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. ഒരു വിഭാഗം ആളുകൾ അള്ളാഹു ഈ ഖുർആൻ കൊണ്ട് ഉയർത്തുകയും മറ്റൊരു വിഭാഗത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആൻ കൊണ്ട് തന്നെ താഴ്ത്തുകയും ചെയ്യും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഔദു ബില്ലാഹ്. ഇത് ചരിത്രത്തിൽ ഒരു സംഭവത്തോടനുബന്ധിച്ച് ഉമർ റളിയല്ലാഹുവിനെ അനുസ്മരിച്ചതാണ്. ഒരടിമക്ക് ഇബ്നു അബ്സ എന്ന പേരുള്ള ഒരു അടിമക്ക് മക്കയുടെ ഗവർണർ സ്ഥാനം താൽക്കാലികമായിട്ട് ലഭിച്ചു. മക്കയുടെ ഗവർണർ സ്ഥാനം. അപ്പൊ മക്ക ഖുറൈശികളുടെ നാടാണല്ലോ അന്ന്. അപ്പൊ ഖുറൈശികളുടെ നാട്ടിൽ ഇബ്നു അബ്സ എന്ന് പറയുന്ന ഒരു അടിമ ഗവർണറാകുക എന്ന് പറഞ്ഞാൽ, അപ്പൊ ഉമർ റളിയല്ലാഹുവിനു അത് ആവശ്യം ചോദ്യം ചെയ്ത്, എന്തുകൊണ്ടാണ് നിങ്ങൾ മക്കാർക്ക് ഒരു അടിമയെ ഗവർണറാക്കിയത്, പകരക്കാരനായിട്ട് നിശ്ചയിച്ചതെന്ന് ചോദിച്ചപ്പോ ഉമറിനോട് പറഞ്ഞത്, അദ്ദേഹം അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുകയും അനന്തരാവകാശ നിയമങ്ങൾ അറിയുകയും ചെയ്യുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. അപ്പോഴാണ് ഉമർ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഖുർആൻ കൊണ്ട് അള്ളാഹു ഒരു വിഭാഗത്തെ ഉയർത്തും. ഇതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വിഭാഗത്തെ നലമ്പരിശാക്കും ചെയ്യും. അങ്ങനെ അദ്ദേഹം ആ അടിമ മക്കയുടെ ഗവർണർ സ്ഥാനത്ത് ഇരുന്നതിന് ഉമർ റളിയല്ലാഹു തആല സമ്മതിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഖുർആൻ അറിയും എന്നുള്ളതാണ് അയാളുടെ ഒരു യോഗ്യത. അപ്പോ നമ്മൾ ഒരു ഉന്നമനവും അതേപോലെ തന്നെ പുരോഗതിയും ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതേപോലെ തന്നെ നമുക്ക് മാനസികമായ ആശ്വാസം, അതേപോലെ തന്നെ ദൈക്ഷണികമായ വികാസം, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ കിതാബിലേക്ക് ആത്മാർത്ഥമായിട്ട് മടങ്ങുക വേണം. ഇത് പഠിച്ചും പാരായണം ചെയ്തും ഗ്രഹിച്ചും പഠിപ്പിച്ചും നമ്മൾ വിശുദ്ധ ഖുർആന്റെ വാക്താക്കളാകുമ്പോഴാണ് നമുക്ക് ഇഹത്തിലും പരത്തിലും രക്ഷ, ഉന്നമനം. ഖബറിൽ നമുക്കറിയാം, ഖബറിൽ ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യം മൻ റബ്ബുക്ക എന്നാണ് അല്ലെ, എന്താ അതിന്റെ ഉത്തരം? ശരി, ഉത്തരം റബ്ബി അല്ലാ എന്നാണ്, എന്റെ റബ്ബ് അല്ലയാണ്. വമാ ദീനുക്ക്, ഏതാണ് നിന്റെ ദീൻ? അത് രണ്ടാമത്തെ ചോദ്യമാണ്. അപ്പൊ നമ്മൾ അതിന് ഉത്തരം എന്താ? ദീനിയൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചിട്ട് വമാ ഹാദർ റജുലുൽ ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തി ആര് എന്ന് ചോദിക്കും. അപ്പോ മുഹമ്മദുർ റസൂലുള്ള, അത് മുഹമ്മദുർ റസൂലുള്ളയാണ് എന്ന് പറയും. നാലാമത്തെ ചോദ്യം വമാ ഇൽമുക്ക് എന്നാണ്, നിന്റെ അറിവ് എന്ത് എന്നാണ് ചോദിക്കുക. നിന്റെ അറിവ് എന്ത്? അപ്പൊ അതിന്റെ ഉത്തരം വിശ്വാസി പറയുക. ആ വിശ്വാസിയുടെ ആ ചോദ്യം തന്നെയല്ല, കാരണം അവനക്ക് ഖുർആനായിട്ട് ബന്ധമല്ല. വിശ്വാസി പറയുക, ഖറഅത്തു കിതാബല്ലാ, ഞാൻ അള്ളാഹുവിന്റെ കിതാബ് ഓതി. ഫആമൻതു ബിഹി, ഞാനത് വിശ്വസിച്ചു. വസദ്ദഖ്തു, ഞാനത് സത്യപ്പെടുത്തി. അള്ളാഹുവിന്റെ ഖുർആൻ ഞാൻ ഓതി, ഞാനത് വിശ്വസിച്ചു, ഞാനത് സത്യപ്പെടുത്തി. ഈ ഉത്തരം പറയുമ്പോഴാണ് അള്ളാഹു ആ ദാസനെ ആകാശത്തിനുപരിയിൽ നിന്ന് അനുമോദിക്കുക. മനസ്സിലായില്ലേ? അള്ളാഹു പറയും മലക്കുകളോട്, ആ ദാസന് നിങ്ങൾ സ്വർഗത്തിലെ ഉടയാടകൾ ധരിപ്പിക്കുക, സ്വർഗത്തിലെ വിരിപ്പുകൾ അവന് തയ്യാറാക്കുക, സ്വർഗത്തിൽ നിന്ന് ഖബറിലേക്കുള്ള അവന്റെ കവാടം തുറന്നിടുകയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വർഗീയ സുഗന്ധങ്ങളും സ്വർഗീയ പരിമളങ്ങളും അവനെ തേടി ഖബറിലെത്തും എന്നാണ്. അവിടെ അയാളുടെ അറിവ്, അള്ളാഹുവിന്റെ ഖുർആൻ അയാൾ ഓതി, പിന്നെ അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ്. അയാളത് വിശ്വസിച്ചു, സത്യപ്പെടുത്തി. സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? സത്യപ്പെടുത്തുക എന്നാണ്. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാ എന്ന് ഇവിടെ ഓതുമ്പോ, അൽഹംദുലില്ലാ എന്ന് ഓതുമ്പോ സ്തുതികൾ മുഴുവനും അള്ളാഹുവിന് മാത്രം എന്നാണ്. സ്തുതികൾ മുഴുവനും അള്ളാഹുവിന് എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. അള്ളാഹു പറയാണ്, അള്ളാഹു തന്നെ സ്തുതിക്കുകയാണ്, അള്ളാഹു തന്നെ സ്തുതിച്ച് പറയാണ്. പക്ഷെ അതിൽ എന്തിന്റെ ഒരു ആജ്ഞ ഉണ്ട് നമ്മളോട്. എന്താ നമ്മളോടുള്ള ആജ്ഞ, കൽപ്പന എന്താ? നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കണം, നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന് ഒരു കൽപ്പനയിലുണ്ട്. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാ എന്ന് ഓതുമ്പോ നമ്മളത് ഓതുന്നു, നമ്മളത് വിശ്വസിക്കുന്നു, അള്ളാഹു തന്നെ വാഴ്ത്തിയിരിക്കുന്നു പുകഴ്ത്തിയിരിക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ എങ്ങനെയാണ് അതിനെ സത്യപ്പെടുത്തുന്നത്? നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ടാണ്, നമ്മൾ അൽഹംദുലില്ലാ പറയേണ്ട സന്ദർഭങ്ങളിൽ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിനെ സത്യപ്പെടുത്തേണ്ടത്. അപ്പോ ഖുർആൻ പാരായണം മാത്രം പോരാ, പിന്നെ നമ്മൾ അതിനെ വിശ്വസിക്കുകയും നമ്മൾ സത്യപ്പെടുത്തുകയും ചെയ്യണം. സത്യപ്പെടുത്തേണ്ടത് നമ്മൾ മനസ്സാ വാചാ കർമ്മണയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ സത്യപ്പെടുത്തേണമെങ്കിൽ എന്താണ് ഈ ഓതണത് നമ്മൾ അറിയണ്ടേ? ഈ ഓതണത് എന്ത് എന്നുള്ളത് നമ്മൾ അറിയണം. അതിനാണ് നമ്മൾ ഇതുപോലുള്ള ക്ലാസുകൾ. വിശുദ്ധ ഖുർആൻ അത് എന്തർത്ഥമാക്കുന്നു, അത് എന്ത് തേടുന്നു, അതിന്റെ പൊരുളെന്ത്, ആശയമെന്ത്, മനസ്സിലായി? അപ്പോഴാണ് ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുക, ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖുർആൻ ഓതിയിരുന്ന നാളിൽ ഇത് അതിന്റെ പൊരുൾ അറിയുന്ന, അർത്ഥം അറിയുന്ന ആളുകളെ പിടിച്ചു കുലുക്കിയിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കൾ പോലും റസൂലുള്ളാന്റെ വായ മൂടിക്കെട്ടിയത്, വായ പൊത്തിപ്പിടിച്ചിട്ടുണ്ട് റസൂലുള്ളാനെ ഓതാൻ സമ്മതിക്കാതെ. കാരണം എന്താ? റസൂലുള്ളാനെ എതിർക്കാൻ വേണ്ടി വന്ന മുശരിഖ് ഈ ഖുർആൻ അതിന്റെ ആശയം ഗ്രഹിച്ചിട്ട് അയാൾക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ റസൂലുള്ളാനോട് പറയാണ്, മുഹമ്മദ് ഇനി നീ പോതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ? റസൂലുള്ളാന്റെ വായ പൊത്തുകയാണ്. കാരണം അവർക്ക് അതിന്റെ ആശയം അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കാൻ വേണ്ടിയിട്ട് മുശ്രിക്കുകൾ ഒന്നായിട്ട് ഒരുമിച്ച് കൂടി. അന്ന് അവർക്ക് ഭയങ്കര ശത്രുതയായിരുന്നു ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും. ഇസ്ലാം അവരുടെ ശത്രുതയുടെ ആധിക്യം കാരണത്താലാണ് ഒരു വിഭാഗം മുസ്ലിമീങ്ങളെ ഹബശീനയിലേക്ക് റസൂള്ള ഹിജറ പറഞ്ഞയച്ചത്. എല്ലാവരോടും ഹിജറ പോകാൻ പറഞ്ഞു, കാരണം മക്കത്ത് താമസിക്കാൻ കഴിയുന്നില്ല, ജീവിക്കാൻ കഴിയുന്നില്ല. അപ്പൊ എല്ലാവരോടും ഹിജറ പോകാൻ പറഞ്ഞു. ആ കാലഘട്ടത്തിലാണ് സൂറത്തുൻ നജ്മ് അവതരിപ്പിച്ചിട്ട് റസൂലുള്ള അത് ഓതുന്നത്. അപ്പോ നബിസ്ലാസൽ മതങ്ങൾക്ക് എതിരിൽ വന്നു നിൽക്കുന്ന മുശ്രിക്കുകളുടെ മുമ്പിൽ സൂറത്ത് അന്നജ്മി റസൂലുള്ള ഓതി. വൻ നജ്മി ഇദഹവ മാ തല്ല സാഹിബ് കുവമഹവ എന്ന സൂറത്ത് ഓതി. അപ്പൊ എതിർക്കാമെന്നവരുണ്ടല്ലോ ആ സൂറത്തിന്റെ ആ ഭംഗിയിൽ, അതിന്റെ ആ പിന്നെ അഴകിൽ അവര് സ്തബ്ധചിത്തരായി ആശ്ചര്യചിത്തരായിട്ട് നിന്നുപോയി, പകച്ചു നിന്ന്. ഈ വന്യജിം സൂറന്റെ അവസാനത്തിൽ ഓത്തിന്റെ സുജൂദ് ഉണ്ട്, ഓത്തിന്റെ സുജൂദ്. ആ ആയത്തെത്തിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്ത്. അപ്പൊ എതിർക്കാൻ വേണ്ടി വന്നവർ റസൂലുള്ളാഹിനോടൊപ്പം സുജൂദ് ചെയ്ത്, മുശ്രിക്ക് വരെ സുജൂദ് ചെയ്ത് നിലത്ത് കടന്നുപോയി. അതൊരു വലിയ വാർത്തയായി. ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള വാർത്തയാണ് പരന്നത്. കാരണം അവരൊന്നായിട്ട് റസൂലുള്ളാഹിനോടൊപ്പം സുജൂദ് ചെയ്തില്ലേ. അങ്ങനെ ഹിജ്റ പോയ മുസ്ലിമീങ്ങൾ ഹബശീനയിൽ നിന്ന് ഈ വാർത്ത കേട്ടിട്ട് മക്കാരൊക്കെ ഇസ്ലാം സ്വീകരിച്ച് നട്ടം ചെയ്ത്, അവര് പലരും ഹിജ്റ പോയവരും മടങ്ങി വന്ന്. യഥാർത്ഥത്തിൽ ഇവർ ഇസ്ലാം സ്വീകരിച്ചതായിരുന്നില്ല. പിന്നെയോ ഖുർആൻ ഓതുന്നത് കേട്ടപ്പോൾ അതിന്റെ ആശയം ഗ്രഹിച്ച് അതിന്റെ അർത്ഥം ഉൾക്കൊണ്ട് പ്രതികരിച്ചതാണ്, മനസ്സിലായോ? അപ്പോ ഈ വിശുദ്ധ ഖുർആനെയാണ് ഇന്ന് മുസ്ലിമീങ്ങൾ പാരായണം ചെയ്യുന്നത്. പക്ഷേ പാരായണം ചെയ്യുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പാരായണം ചെയ്യുന്നത് എന്നുള്ളത് പലർക്കും പ്രാപ്തിയല്ല, അറിവില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നത്, വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ആശയങ്ങൾ ഇൻഷാല്ലാ നമ്മൾ പിന്നെ കഴിഞ്ഞിടത്തോളം സരളമായി ഇൻഷാല്ല ഒരു പ്രതിപാദിയാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ സൂറകൾ മുതൽ നമ്മൾ നല്ല അവനോടുള്ള ഒരു ദുആയിൽ നമ്മൾ പിന്നെ നമ്മുടെ ക്ലാസ്സുകളെ സജീവമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾ അവന്റെ കലാമിനെ യഥാവിധം മനസ്സിലാക്കാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. പഠിച്ചത് പ്രാവർത്തികമാക്കുവാനും അതേപോലെ വിശുദ്ധ ഖുർആനാൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഉന്നമനം നൽകുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആന്റെ ആളുകൾ അഹ്ലുല്ലാഹ് വഖാസത്തു, അള്ളാഹുവിന്റെ അഹ്ലുകാരും അള്ളാഹുവിന്റെ പ്രത്യേകക്കാരുമാണ് അറിയ ഖുർആന്റെ ആളുകൾ, മനസ്സിലായില്ലേ? നമുക്ക് അവരിൽ ഉൾപ്പെടണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന്റെ കലാമിലേക്ക് അതിനെ പഠിക്കാൻ മനസ്സിലാക്കാൻ പാരായണം ചെയ്യാൻ വരി തന്നെ വേണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സൂറത്തുൽ ഫാത്തിഹയാണ് നമ്മുടെ ആദ്യത്തെ സൂറത്ത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖുർആൻ ആരംഭിച്ചത് ഫാത്തിഹ കൊണ്ടാണ് അല്ലെ. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹക്കുള്ള ഒരു പ്രത്യേകത അതാണ്. എന്താ പ്രത്യേകത? അള്ളാഹു അവന്റെ ഖുർആൻ, അത് 114 അധ്യായങ്ങളാണ്. ആ 114 അധ്യായങ്ങളിൽ ആദ്യത്തെ അധ്യായം ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ടാണ് അതിന് ഫാത്തിഹ എന്നുള്ള പേര് തന്നെ, ഫാത്തിഹ എന്നുള്ള പേര് തന്നെ, പ്രാരംഭം തുടക്കം എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി അള്ളാഹുവിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടുള്ള തുടക്കമാണ് സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ട് തന്നെ ഫാത്തിഹ എന്ന് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേരുണ്ട്. അത് അതിന്റെ മഹത്വം അറിയിക്കുന്നു. രണ്ടാമത്തേത്, സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അബു സഈദിനിൽ മുഅല്ല എന്ന് പറയുന്ന സഹാബിയോട് പറഞ്ഞ്, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഞാൻ നിന്നെ പഠിപ്പിക്കും എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് പഠിപ്പിച്ചത് ഏത് സൂറത്ത്? ആ സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് നൽകിയ അസ്ബഉൽ മസാനിയും അൽ ഖുർആനുൽ അദീമും ആകുന്നു ഈ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞു. ഇൻഷാല്ലാ ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. എന്താണ് അസ്ബഉൽ മസാനി, എന്താണ് അൽ ഖുർആനുൽ അദീം എന്ന് പറഞ്ഞത് പറയാം. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം സൂറത്തുൽ ഫാത്തിഹന്റെ മഹത്വം അറിയിക്കുന്ന മറ്റൊരു ഹദീസ്. ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലുണ്ട്, ഇബ്നു അബ്ബാസിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം. അപ്പൊ ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടാകുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലമുകളിൽ നിന്ന് ഒരു ശബ്ദം, ഒരു വാതിൽ തുറക്കണം ഒച്ചയിട്ട്. അപ്പൊ തല ഉയർത്തി നോക്കുമ്പോ ഒരു മലക്കിന്റെ ആഗമനമാണ്, മറ്റൊരു മലക്കിന്റെ ആഗമനമാണ്. അപ്പൊ ആ മലക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, അബ്ഷിർ ബിന്നൂറൈൻ, രണ്ട് പ്രകാശങ്ങൾ അതിൽ താങ്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അതിൽ സന്തോഷിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകപ്പെട്ട ആ രണ്ട് പ്രകാശങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഫാത്തിഹത്തുൽ കിതാബ്, ഒന്ന് സൂറത്തുൽ ഫാത്തിഹയും മറ്റൊന്ന് ഖവാതിമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകളുമാണ്. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ടായത്തുകളും സൂറത്തുൽ ഫാത്തിഹയുമാണ്. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ടായത്തുകൾ ഏതാ? ആമന റസൂൽ ബിമ ഉൻസില ഇലൈഹി മിർ റബ്ബി എന്ന് തുടങ്ങുന്ന ആയത്തും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്ന് തുടങ്ങുന്ന ആയത്തും ഫാത്തിഹത്തുൽ കിതാബും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോട് പറഞ്ഞു, ഇതിലുള്ള വാചകങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് തേടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ചോദിക്കുന്നത് നൽകും എന്നാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ ഒരു വാചകമുണ്ട്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം തുടങ്ങുന്ന വാചകം. അതേപോലെ തന്നെ സൂറത്തുൽ ബക്കറിന്റെ അവസാനത്തെ ആയത്തിൽ ഇല്ലേ കുറെ പ്രാർത്ഥന അല്ലേ, ഗുഫ്രാനക് എന്ന് തുടങ്ങി. അതേപോലെ തന്നെ പിന്നെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ തുടങ്ങിയിട്ടും ഇല്ലേ കുറെ റബ്ബനാ ലാ തുആഖിദ്നാ ബിമാ നസി തുടങ്ങി. അതേപോലെ തന്നെ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ റബ്ബനാ വലാ തുഹമ്മിൽനാ തുടങ്ങി കുറെ അല്ലേ, വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ, ഇതൊക്കെ അള്ളാഹുവിനോടുള്ള ദുആകളാണ്. മലക്ക് വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നത്, ഈ പ്രാർത്ഥനാ വചനങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചവൻ തരുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള രണ്ട് പ്രകാശങ്ങൾ, ഒന്ന് സൂറത്തുൽ ഫാത്തിഹയും മറ്റൊന്ന് സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ടായത്തുകളും, അത് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കൂ എന്ന് പറയുകയുണ്ടായി എന്നാണ്. ചില റിപ്പോർട്ടുകളിൽ സബൂറിൽ, തൗറാത്തിൽ, ഇഞ്ചീലിൽ, ഫുർഖാനിൽ, ഖുർആനിൽ വരെ ഈ ഫാത്തിഹ പോലുള്ള മറ്റൊരധ്യായം അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. ഫാത്തിഹ പോലുള്ള മറ്റൊരധ്യായം അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. അതൊക്കെ സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്താണ്. പിന്നൊരു മഹത്വം നമുക്ക് എല്ലാവർക്കും അറിയാം. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റൊരു മഹത്വമുണ്ട്. അതെന്താ? നമസ്കാരം നമ്മുടേത് സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്ത് ഓതണം? സൂറത്തുൽ ഫാത്തിഹ ഓതണം, സൂറത്തുൽ ഫാത്തിഹ ഓതണം. അപ്പോ അത് സൂറത്തുൽ ഫാത്തിഹന്റെ മഹത്താണ്. സൂറത്തുൽ ഫാത്തിഹയും നമ്മൾ ഓതും, അതല്ലാത്ത സൂറത്തുകളും നമ്മൾ ഓതും, മനസ്സിലായോ? പക്ഷേ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ തീർത്തു ഓതണം. മറ്റ് സൂറത്തുകളൊക്കെ ഓതാൻ പറഞ്ഞത് കുറച്ച് ഓതിയാൽ മതി, ഒന്നോ രണ്ടായത്തോ ഓതിയാൽ മാഫി കഴിഞ്ഞ്. അതേസമയം സൂറത്തുൽ ഫാത്തിഹ അങ്ങനെ പകുതി ഓതിയാ പോരാ, മുഴുവൻ ഓതി തന്നെ വേണം. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹക്ക് വാഫിയ, കാഫിയ തുടങ്ങിയ പേരുകൾ വന്നത്, മനസ്സിലായല്ലേ? അതിനെക്കുറിച്ച് പറയാം. സൂറത്തുൽ ഫാത്തിഹക്ക് അതിന്റെ അവതീർണത, ആദ്യത്തിൽ ഒരു സൂറത്ത് മുഴുവനായി അവതരിപ്പിക്കപ്പെട്ടത് സൂറത്തുൽ ഫാത്തിഹയാണ്. ഒരു സൂറത്ത് മുഴുവനായിട്ട് അവതരിപ്പിക്കപ്പെട്ടത് സൂറത്തുൽ ഫാത്തിഹയാണ്. നമുക്കറിയാം ആദ്യം ഇറങ്ങിയത് ഏതായത്തുകളാ ആദ്യം ഇറങ്ങിയത്? ഇഖ്റാ ബിസ്മിയിലെ തുടക്കത്തിൽ അഞ്ചായത്തുകളാണ് ഇറങ്ങിയത്. പിന്നെ സൂറത്തുൽ മുദ്ദസ്സിറാണ് ഇറങ്ങിയത്. മുദ്ദസ്സിർ മുഴുവനില്ല, പിന്നെയോ അതിന്റെ തുടക്ക വചനങ്ങൾ, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബിർ തുടങ്ങി തുടക്ക വചനങ്ങൾ. പിന്നെ ഇറങ്ങിയത് സൂറത്തുൽ മുസമ്മിലാണ്, മുസമ്മിൽ അതിന്റെ കുറെ ഭാഗങ്ങൾ. മുഴുവൻ ഇറങ്ങിയിട്ടില്ല. മുഴുവനായിട്ട് ആദ്യം ഇറങ്ങിയ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹയാണ് അത്. ഇഖ്റാ ബിസ്മി സൂറത്തിനും മുദ്ദസ്സിറിനും മുസമ്മിലിനും ശേഷമാണ് സൂറത്തുൽ ഫാത്തിഹന്റെ അവതീർണത്. അതാണ് അതിന്റെ ക്രമം. മഹത്വം കൂടിയതിനൊക്കെ പേര് കൂടും, മഹത്വം കൂടിയതിനൊക്കെ പേര് കൂടും. സ്ഥാനങ്ങൾ അതേപോലെ തന്നെ പിന്നെ പ്രത്യേകതകൾ ഇത് കൂടുന്നതിനനുസരിച്ച് ചില അറബികൾ പേര് കൂട്ടും. ഇവിടെ സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ചിടത്തോളം അതിന് പല പേരുകളാണ്, പല പേരുകളാണ്. അതിലൊരു പേരാണ് ഇപ്പൊ ഫാത്തിഹ, പ്രാരംഭം നടത്തത്തിൽ. വിശുദ്ധ ഖുർആന്റെ തുടക്കം സൂറത്തുൽ ഫാത്തിഹ കൊണ്ടാണ് അല്ലേ. അതേപോലെ ഫാത്തിഹത്തുൽ കിതാബ്, ഇതും സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ്. ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറഞ്ഞാല് ഖുർആൻ ആരംഭിക്കുന്നത് ഫാത്തിഹ കൊണ്ടാണ്, ഇതേപോലെ തന്നെ. പിന്നെ ഉമ്മുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ, ഈ പേരുകൾ സൂറത്തുൽ ഫാത്തിഹക്കുണ്ട്. ഉമ്മുൽ കിതാബ് പാരായണം ചെയ്യാത്തവരുടെ നമസ്കാരം അപൂർണമാണ്. അതേപോലെ ഉമ്മുൽ ഖുർആൻ പാരായണം ചെയ്യാത്തവർക്ക് നമസ്കാരമല്ല, നമസ്കാരം അപൂർണമാണെന്ന് അറിയിക്കുന്ന ഹദീസുകളുണ്ട്. ഉമ്മുൽ ഖുർആൻ ഉമ്മുൽ കിതാബ്. ഖുർആനിന്റെ മർമ്മം അൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. ഖുർആനിന്റെ മർമ്മം എന്നുള്ളതാണ് അത് അറിയിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന എല്ലാ വിശ്വാസപരമാകട്ടെ, അതേപോലെ തന്നെ കർമ്മപരമാകട്ടെ, ചരിത്രപരമാകട്ടെ, എല്ലാ വിഷയങ്ങളെയും ഉൾക്കൊണ്ട ഗ്രന്ഥമാണ്, അല്ല ഉൾക്കൊണ്ട സൂറത്താണ്. അതുകൊണ്ടാണ് ഉമ്മുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിന്റെ മർമ്മം അത് സൂറത്തുൽ ഫാത്തിഹ ഉൾക്കൊള്ളുന്നു. അതേപോലെ സൂറത്തുൽ ഫാത്തിഹക്ക് അസ്വല എന്ന് പേരുണ്ട്. അസ്വല അസ്വല ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖസ്സംതു സ്സലാത്ത ബൈനി വബൈന അബ്ദി എന്നാണ്. ഖസ്സംതു സ്സലാ അസ്സലാത്തിനെ ഞാൻ വിഭജിച്ചു എന്നാണ്, പകുത്തു. ബൈനി വബൈന അബ്ദി എന്റെയും എന്റെ ദാസന്റെയും ഇടയിൽ എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹയെ അള്ളാഹു പറയാണ് ഞാൻ എന്റെയും ദാസന്റെയും ഇടയിൽ രണ്ടാക്കി പകുത്തു. എന്നിട്ട് നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതുമ്പോ അള്ളാഹു പറയുമെന്നാണ്, ഹമീദനി അബ്ദി എന്റെ ദാസൻ എന്നെ സ്തുതിച്ചിരിക്കുന്നു, എന്റെ ദാസൻ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർറഹ്മാൻ റഹീം എന്ന് നമ്മൾ ഓതുമ്പോ അള്ളാഹു പറയുമെന്നാണ്, അസ്ന അലൈ അബ്ദി എന്റെ ദാസൻ എന്നെ പ്രശംസിച്ചിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് ഓതുമ്പോ അള്ളാഹു പറയുമെന്നാണ്, മജ്ജദനി അബ്ദി എന്റെ ദാസൻ എന്നെ മഹത്വവൽക്കരിച്ചിരിക്കുന്നു. പിന്നെ ഇയാക്കന അബ്ദു വയ്യാക്കന സ്തൈൻ എന്ന് ഓതുമ്പോ അള്ളാഹു പറയുമെന്നാണ്, ഹാസ ബൈനി വബൈന അബ്ദി, ഇതെന്റെയും എന്റെ ദാസന്റെയും ഇടയിലുള്ള ബന്ധവും ആരാധനയും വിഷയവുമാണ്. പിന്നെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം തുടങ്ങിയിട്ട് സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനം വരെ ഓതുമ്പോ ഹാദാലി അബ്ദി, അതെന്റെ ദാസനുള്ളതാണ്, വലിയ അബ്ദി മാസാൽ, എന്റെ ദാസൻ എന്താണോ എന്നോട് തേടിയത് അത് ഞാൻ എന്റെ ദാസന് നൽകിയിരിക്കുന്നു. അപ്പൊ അവിടെ നോക്കി നിങ്ങൾ, നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഓതുന്നതിനനുസരിച്ച് എന്താണ് പ്രതികരിക്കുന്നതാണ്. അപ്പൊ അവിടെ അസ്വല എന്നാണ് സൂറത്തുൽ ഫാത്തിഹ പറഞ്ഞത് ഹദീസിൽ. അതേപോലെ സൂറത്തുൽ ഫാത്തിഹയിൽ പ്രധാനപ്പെട്ട ഒരു ദുആയാണ് അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി പ്രശംസിച്ച് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ദുആ ചെയ്യല്ലേ. ആ ദുആ അടങ്ങിയത് കാരണത്താൽ അദ്വാ എന്നും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള തുടക്കമുള്ളത് കൊണ്ട് അൽഹംദ് എന്നും സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേരുണ്ട്. അതൊക്കെ പൂർവികരിൽ നിന്ന് വന്നാണ്, സഹാബികളിൽ നിന്ന് മറ്റൊക്കെ വന്ന നാമങ്ങളാണ്. അർറുഖിയ എന്ന പേരുണ്ട്. റുഖിയ എന്ന് പറഞ്ഞാൽ മന്ത്രം എന്നർത്ഥം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പറഞ്ഞ പേരാണ്. സഹാബികൾ ഒരു യാത്ര പോയി. ആ യാത്രയിൽ ഒരു നാട്ടിൽ സഹാബികൾ എത്തിയപ്പോ നാട്ടുകാർ അവിശ്വാസികളാണ്, അമുസ്ലിമീങ്ങളാണ്. അവരിലെ ഗോത്രത്തലവന് ഒരു തേള് കടിച്ച്. അപ്പൊ സഹാബികൾ ആ നാട്ടിലെത്തിയപ്പോ അവരോട് അല്പം ഭക്ഷണം ചോദിച്ചിരുന്നു. അപ്പൊ അവര് പിശുക്കന്മാരായിരുന്നു, അവരൊന്നും കൊടുത്തില്ല, സഹാബികൾക്കൊന്നും കൊടുത്തില്ല. പക്ഷെ അവരുടെ അവർക്ക് തേള് കടിച്ചപ്പോ, നേതാവിന് തേള് കടിച്ചപ്പോ, ഇവര് നിസ്ലാസലമാ തങ്ങളുടെ അടുക്കൽ നിന്ന് വരിക എന്നുള്ളത് അവർക്കറിയാം, ആ വിശ്വാസികൾക്കറിയാം. അപ്പൊ അവരെന്ത് ചെയ്ത്, പിന്നെ ഇവര് സഹാബത്തിനോട് വന്നിട്ട് പറഞ്ഞ്, ഞങ്ങളുടെ സയ്യിദിന് ഒരു തേള് കടിച്ചിരിക്കുന്നു, നിങ്ങളിൽ വല്ല മന്ത്രിക്കുന്നവരുണ്ടോന്ന് ചോദിച്ചു. അപ്പോ മന്ത്രിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞു, മനസ്സിലായല്ലേ. അങ്ങനെ അബൂ സഈദിനിൽ ഖുദ്രി സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ആ സയ്യിദിനെ മന്ത്രിച്ചു. അങ്ങനെ അയാൾക്ക് ശമനുണ്ടായി. സംഭവത്തിൽ കാണാം. പിന്നെ അവര് ഭക്ഷണം കൊടുക്കാൻ വിസമ്മതിച്ചത് കാരണത്താൽ അവരോട് എന്ത് ചെയ്തിരുന്നു, 30 ആടുകളെ ചോദിച്ചു ഇവര് സഹാബികൾ. മന്ത്രിച്ചുതരാം, 30 ആടുകളെ തരണം എന്നൊക്കെ പറഞ്ഞ സംഭവം. ഏതായാലും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എത്തിയപ്പോ ഇവർ എന്ത് ചെയ്ത്, റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇത് അവതരിപ്പിച്ച്, ഈ വിഷയം അവതരിപ്പിച്ച്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് മന്ത്രിച്ചത് എന്ന് അബൂ സഈദിനോട് ചോദിച്ചപ്പോൾ, ഞാൻ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടാണ് മന്ത്രിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒമാ അദറാക അന്നഹാ റുഖിയ, അതായത് സൂറത്തുൽ ഫാത്തിഹ റുഖിയയാണ് എന്നുള്ളതിനെ സ്ഥിരീകരിച്ച് റസൂലുള്ളാഹി അപ്രകാരം പ്രതികരിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അതാണ് ആ പേര് വന്നത്. അതേപോലെ അൽ കാഫിയ, അൽ വാഫിയ, അൽ കാഫിയ എന്ന് പറയാൻ കാരണം, നമസ്കാരത്തില് സൂറത്തുൽ ഫാത്തിഹ ഉണ്ടല്ലോ, മറ്റ് സൂറത്തുകൾക്ക് പകരമായിട്ട് സൂറത്തുൽ ഫാത്തിഹ മതി, ഓതിയ മതി. അതേസമയം സൂറത്തിൽ ഫാത്തിഹ ഓതേണ്ടടുത്ത ഒരാൾ മറ്റു സൂറത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ കാര്യമല്ല. ഇപ്പൊ ഒരാളെന്ത് ചെയ്ത് നിസ്കരിക്കാൻ നിന്ന്, എന്നിട്ട് സൂറത്തിൽ ബക്കറ ഓതി മുഴുവൻ രണ്ടര ജ്യൂസ് സൂറത്തിൽ ബക്കറ ഓതി, എന്ത് ഓതിയില്ല? ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാകുമോ? ഇല്ല. അതേസമയം അയാള് സൂറത്തിൽ ബക്കറ ഒന്നും ഓതിയില്ല, അയാൾ എന്താ ഓതിയത്? സൂറത്തിൽ ഫാത്തിഹയാണ് ഓതിയത്, എങ്കിൽ അയാളുടെ നിസ്കാരം ശരിയാകും. അത് ആ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് അതിനെ ഖാഫിയ എന്ന് പറഞ്ഞത്. അതേപോലെ വാഫിയ എന്ന് പറയും. വാഫിയ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ സൂറത്തിൽ ഫാത്തിഹ ഉണ്ടല്ലോ, നമ്മൾ മുഴുവൻ ഓതണം, ഏഴായത്തും മുഴുവനും ഓതണം, അതില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. ഇപ്പോ പിന്നെ ഒന്നാമത്തെ റക്അത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം മാലിക് യൗമി ദീൻ ഓതി, എന്നിട്ട് റുക്കു ചെയ്ത് പിന്നെ സുജൂദ് ചെയ്ത് പിന്നെ രണ്ടാമത്തെ റക്അത്തിൽ അവിടുന്ന് കിട്ടുമതി, നിസ്കാരം ശരിയാകുമോ? ഇല്ല. പിന്നെ സൂറത്ത് മുഴുവൻ ഓതണം. അതേസമയം ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ ഓതണ സൂറത്തുണ്ടല്ലോ, അത് ഇപ്പൊ നമ്മൾ സൂറത്തിൽ ഫാത്തിഹ ഓതി മലബോലീൻ ഒന്ന് വരെ ഓതി, എന്നിട്ട് നമ്മൾ ഖുൽ അഊദു ബിന്നാസ് മലിക് ഇന്നാസ് ഇലാഹി ഇന്നാസ് എന്ന് ഓതിട്ട് ഒരാൾ റുക്കു പോയി, നിസ്കാരം ശരിയാവില്ലേ? നിസ്കാരം ശരിയാവും. പിന്നെ രണ്ടാമത്തെ റക്അത്തിൽ ബാക്കി ഓതി, നിസ്കാരം ശരിയാവില്ലേ? ഓതും. അതേസമയം സൂറത്തിൽ ഫാത്തിഹ ഒരിക്കലും പൗതി ഓതിയിട്ടുണ്ടെങ്കിൽ, കുറച്ച് ഓതിയിട്ടുണ്ടെങ്കിൽ നിസ്കാരം ശരിയാവില്ല, അത് മുഴുവനായിട്ട് തന്നെ ഓതണം. ആ ഒരു പ്രത്യേകത സൂറത്തിൽ ഫാത്തിഹക്കുള്ളതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ യഹ്യ ഇബ്നു അബി കസീറിനെ പോലുള്ളതായ പണ്ഡിതന്മാർ, ഇബ്നു അബി കസീറിനെ പോലുള്ളതായ പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞത്. അതുപോലെ ഷിഫ, സൂറത്തുൽ ഫാത്തിഹനെ ഷിഫ എന്ന് പിന്നെ നാമകരണം ചെയ്ത സലഫുകളുണ്ട്. ചില അസറുകളിൽ കാണാം അങ്ങനെ. അതായത് സൂറത്തുൽ ഫാത്തിഹ ഷിഫ മിൻ കുല്ലിദ, എല്ലാ രോഗങ്ങളിൽ നിന്നും ശമനമാണ് സൂറത്തുൽ ഫാത്തിഹ എന്നറിയിക്കുന്ന ഒരു അസർ. അതിന് അൽബാനി ദഈഫാക്കിയിട്ടുണ്ട്, പക്ഷെ അത് മൗഖൂഫ് എന്ന നിലക്ക് സഹീഹാണ്, സഹാബികളുടെ വാക്കായിട്ടത് സഹീഹാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഷിഫ എന്നുള്ള പേര് സൂറത്തുൽ ഫാത്തിഹക്കുണ്ട്. പിന്നെ അസബുൽ മസാനി, സബുൽ മസാനി എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചോതുന്ന ഏഴ് വചനങ്ങൾ എന്നാണ്. അസബുൽ മസാനി ആവർത്തിച്ചോതുന്ന ഏഴ് വചനങ്ങൾ സൂറത്തുൽ ഫാത്തിഹക്ക് ആ പ്രത്യേകതയല്ലേ? നിസ്കാരത്തിൽ ഓതൂലേ നമ്മള്? ഒരു ദിവസം എത്ര നിസ്കാരമുണ്ട്? അഞ്ച് നിസ്കാരം നിർബന്ധമായിട്ടുണ്ട് അല്ലേ? അഞ്ച് നിസ്കാരമുണ്ട്, നിർബന്ധ നിസ്കാരങ്ങൾ. പിന്നെ റവാത്തിബ് സുന്നത്തുകൾ, എത്ര റവാത്തിബ് സുന്നത്തുകൾ? പത്ത് റക്അത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് റക്അത്ത്, അതിലൊക്കെ ഫാത്തിഹ ഓതണ്ടേ? ആവർത്തിച്ച് ഓതണം. പിന്നെ ദുഹ നമസ്കാരമുണ്ട്, അതേപോലെ ഖിയാമുൽ ലൈൽ അല്ലെങ്കിൽ വിത്ര നിസ്കാരമുണ്ട്, പിന്നെ ഉദുവിന് ശേഷം സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, റവാത്തിബല്ലാത്ത ഇതര സുന്നത്തുകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അസറിന് മുമ്പ് നാല് റക്അത്ത് അല്ലേ, എല്ലാ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ഈ രണ്ട് റക്അത്ത്, പള്ളിയിൽ കയറിയുള്ള തഹയ്യത്ത്, ഇതൊക്കെ അല്ലേ? അതിലൊക്കെ ആര് വേണം? സൂറത്തുൽ ഫാത്തിഹ ഓതണം എന്ന് നിർബന്ധം. അപ്പൊ ആവർത്തിച്ചോതുന്ന ഏഴ് വചനങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹ. അതാണ് അസബുൽ മസാനി. അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം, നിങ്ങൾക്ക് ആവർത്തിച്ചോതുന്ന ഏഴ് വചനങ്ങളെ നൽകിയിരിക്കുന്നു, സൂറത്തുൽ ഫാത്തിഹയാണ്. അതേപോലെ വൽ ഖുർആനൽ അദീം, അൽ ഖുർആനൽ അദീം എന്ന് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേരുണ്ട്. അൽ ഖുർആനുൽ അദീം, മഹത്തായ ഖുർആൻ. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പറഞ്ഞ പേരാണ്. ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ നോക്കി, നിങ്ങൾ എത്ര പേരുകൾ, ഈ പേരുകളുടെ ആദിക്യം അറിയിക്കുന്നത് എന്താണ്? സൂറത്തുൽ ഫാത്തിഹന്റെ ശ്രേഷ്ഠതയും മഹത്വമാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നുള്ളത് എന്തല്ല, ഒരായത്തെന്നല്ല, ആയത്തല്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് നമ്മൾ പറയുന്നതിന് ഇസ്തിആദത്ത് എന്നാ പറയാം. ഇസ്തിആദത്ത്, ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഇസ്തിആദ എന്ന് പറഞ്ഞാൽ അഭയത്തേട്ടം എന്നർത്ഥം. രക്ഷാത്തേട്ടം, അഭയത്തേട്ടം, ഇസ്തിആദത്ത്, അഭയത്തേട്ടം, രക്ഷാത്തേട്ടം. വിശുദ്ധ ഖുർആൻ ഓതാൻ നമ്മൾ ഭാവിക്കുമ്പോൾ നമ്മൾ അഭയത്തേട്ടം നടത്താൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അഭയത്തേട്ടം നടത്താം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അത് സൂറത്തുൽ ഫാത്തിഹയാണെങ്കിലും ശരി, ഇതര സൂറത്തുകളാണെങ്കിലും ശരി, ഖുർആൻ ഓതാൻ ഭാവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ അഭയത്തേട്ടം നടത്തണം. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു ഫൈദാ ഖുറിയൽ ഖുർആനു അല്ല അസ്തഗ്ഫിറുല്ലാഹ് ഫൈദാ ഖറഅത്തൽ ഖുർആൻ ഫസ്തഈദ് ബില്ലാഹ് മിനശ്ശൈത്താനിർ റജീം. നീ ഖുർആൻ ഓതാൻ ഭാവിച്ചാൽ ഫസ്തഈദ് ബില്ലാഹ് നീ അള്ളാഹുവിൽ അഭയം തേടണം. ആരിൽ നിന്ന്? മിനശ്ശൈത്താനിർ റജീം, റജീമായ ഷൈത്താനിൽ നിന്ന്. അപ്പൊ റജീം എന്ന് പറഞ്ഞാൽ ഓടിക്കപ്പെട്ട, ദൂരെയാക്കപ്പെട്ട, ദൂരെയാക്കപ്പെട്ട ഷൈത്താനിൽ നിന്ന് അള്ളാഹുവിൽ അഭയം തേടണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇസ്തിആദത്ത്, അഭയത്തേട്ടം. ഖുർആൻ ഓതാൻ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം എന്ന് അഭയത്തേട്ടം നടത്തുക. അതിന് പറയുന്ന പേരാണ് ഇസ്തിആദത്ത്. അത് ഖുർആൻ ഓതാൻ ഉദ്ദേശിക്കുമ്പോൾ മാത്രമല്ല, ഇപ്പൊ നമ്മൾ ആരിൽ നിന്ന് അഭയം തേടുന്നത്? ഷൈത്താനിൽ നിന്നാണ്. ഷൈത്താൻ എന്ന് പറഞ്ഞാൽ നല്ല സാധനമല്ല അല്ലേ? അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ? ഷൈത്താനെ പൂജിക്കണ പോലൊക്കെ ഉണ്ട് ദുനിയാവിൽ. പക്ഷേ ഷൈത്താൻ നല്ല സാധനമല്ല. അതുകൊണ്ടാണ് ഷൈത്താന് ഷൈത്താൻ എന്നൊരു പേര് വന്നത്. ഷൈത്താന് ഷൈത്താന് പേരിടാൻ കാരണം അത് ചെറുക്ക് മോശമായതുകൊണ്ടാണ്. പിന്നെ അതിനൊരു വിശേഷണം കൂടി കൊടുത്ത അല്ലാഹു, അതെന്താ? റജീം എന്നുള്ളതാണ്. എന്താ റജീം എന്ന് പറഞ്ഞാ? റജീം എന്ന് പറഞ്ഞാൽ ദൂരെയാക്കപ്പെട്ടവൻ, ആട്ടി ഓടിക്കപ്പെട്ടവൻ എന്നൊക്കെയാണ്, ശപിക്കപ്പെട്ടവൻ എന്നൊക്കെയാണ് അതിന്റെ ഉദ്ദേശം. ഷൈത്താൻ അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ദൂരെയാക്കപ്പെട്ടവനാണ്. അവൻ സന്മാർഗത്തിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് ദൂരെയാക്കപ്പെട്ടവനാണ്. അവൻ സ്വർഗത്തിൽ നിന്ന് ദൂരെയാക്കപ്പെട്ടവനാണ്. അള്ളാഹു അവനോട് പറഞ്ഞ് ഫഖ്റുജ് മിൻഹ, സ്വർഗത്തിൽ നിന്ന് നീ പുറത്തു പോയി എന്ന് പറഞ്ഞു. അപ്പൊ സ്വർഗത്തിൽ നിന്ന്, അതേപോലെ സന്മാർഗത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ദൂരെയാക്കപ്പെട്ടവനാണ് ആര്? ഷെയ്ത്താൻ. റജിം എന്ന് പറഞ്ഞാൽ കല്ലിന് പറയും, എറിയണ കല്ലിന്. കല്ലെറിയണീനു റജിം എന്ന് പറയും. അതിനാണ് റജീം ഉണ്ടായത്, കല്ലെറിയപ്പെട്ടവന് എന്ന അർത്ഥത്തിൽ. ഇവിടെ കല്ലെറിഞ്ഞ് ആട്ടും പോലെ അള്ളാഹു സുബ്ഹാനഹു വതാല അവനെ ആട്ടിപ്പായിച്ചതാണ്. പടച്ചവന്റെ റഹ്മത്തിലേക്ക് അവന് അടുപ്പല്ല, അതേപോലെ അള്ളാഹുടെ സ്വർഗത്തിലേക്കും ഇല്ല, അതേപോലെ ഹിദായത്തിലേക്കും ഇസ്ലാമിലേക്കും അവന് യാതൊരു അടുപ്പല്ല. അവനെ അതിൽ നിന്നൊക്കെ അകറ്റിയിട്ടുണ്ട്. ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പേര് തന്നെ എന്തല്ല, മുന്തിയ പേരല്ല. ഷെയ്ത്താൻ എന്നുള്ളത് ഷത്തുന എന്ന ക്രിയയിൽ നിന്നാണ്, ബഴുത എന്നാണ് അതിന്റെ അർത്ഥം. വിദൂരമായി എന്നാണ്, വിദൂരനായി. ഷെയ്ത്താൻ എന്ന് പറഞ്ഞാല് ദൂരപ്പെട്ടവനാണ്, ദൂരപ്പെട്ടവൻ. ഏതിൽ നിന്ന് ദൂരപ്പെട്ടവൻ? അതാണ്, സ്വർഗത്തിൽ നിന്ന്, അള്ളാന്റെ റഹ്മത്തിൽ നിന്ന്, സന്മാർഗത്തിൽ നിന്നൊക്കെ ദൂരെയാണ് ആര്? ഷെയ്ത്താൻ. ഷെയ്ത്താൻ അപ്പോ അങ്ങനെയുള്ള ഷെയ്ത്താനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്? രക്ഷയ്ക്ക് വേണ്ടി, അഭയത്തിന് വേണ്ടി തേടുന്നത്. ആരോടെ തേടുന്നത്? ബില്ലാ, അള്ളാഹുവോടെ തേടുന്നത്, അള്ളാഹുവോടെ തേടുന്നത്. കാരണം ഷെയ്ത്താനിൽ നിന്ന് രക്ഷ തേടാൻ നമ്മൾ പോലീസിനെ വിളിച്ചിട്ട് കാര്യമല്ല, 999 വിളിച്ചിട്ട് കാര്യമല്ല. ഷെയ്ത്താനിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവോട് തന്നെ എന്ത് ചെയ്യേണ്ടത്? തേടേണ്ടത്. കാരണം അള്ളാഹ്ക്ക് മാത്രമാണ് ഷെയ്ത്താന്റെ ആഗമനവും അവന്റെ ഇതുർമന്ത്രണവും അതേപോലെ തന്നെ അവന്റെ അപകടവും ചേർക്കാൻ കഴിയുള്ളൂ. നമുക്ക് മനുഷ്യരിൽ ശത്രുക്കളുണ്ട്, മനുഷ്യരിൽ ശത്രുക്കളുണ്ട്. ഷെയ്ത്താനും നമ്മുടെ ശത്രുവാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനാകുന്ന ശത്രുവിന്റെ വിഷയത്തിൽ നമ്മളോട് പറഞ്ഞ എന്താ? ഏറ്റവും നല്ലതുകൊണ്ട് പ്രതികരിക്കാനാണ്, നല്ലതുകൊണ്ട്. കാരണം മനുഷ്യരാകുന്ന ശത്രുവിനെ നമ്മൾ ഒരേപോലെ ശത്രുത കൊണ്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മെച്ചപ്പെടില്ല. അള്ളാഹു പറഞ്ഞത് ഏറ്റവും നല്ലതുകൊണ്ട് പ്രതികരിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ അവനെ കീഴ്പ്പെടുത്താൻ പറ്റും. എന്നാൽ ഷെയ്ത്താന്റെ വിഷയം പറഞ്ഞപ്പോൾ എന്താ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്? ഫസ്തഈദ് ബില്ലാ എന്നാണ്, അള്ളാഹുവിൽ അഭയം തേടിക്കോ എന്നാണ് പറഞ്ഞത്. കാരണം എന്താ, ഷെയ്ത്താനാകുന്ന ശത്രുവിനെ നമ്മൾ അതിനെ നമ്മൾ ദൂരപ്പെടുത്താനും അതിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാനും അല്ലാഹു സുബ്ഹാന വ തആലയോട് അഭയം തേടേ നിർവാഹമുള്ളൂ. അതുകൊണ്ടാണ് നമ്മളോട് പല സ്ഥലങ്ങളിലും, ഇപ്പൊ നമ്മളോട് ഖുർആൻ ഓതുമ്പോ ഇസ്തിആദത്ത് നടത്താൻ പറഞ്ഞു, അഭയത്തേട്ടം നടത്താൻ പറഞ്ഞു. അതേപോലെ കുറെ സ്ഥലങ്ങളില് ഉദാഹരണത്തിന് എന്താ, ദേഷ്യം വരുമ്പോ, ദേഷ്യം വരുമ്പോ എന്താ പറഞ്ഞത്, ദേഷ്യം ഇങ്ങനെ കൊത്തുമ്പോ, ആ ദേഷ്യം വരുമ്പോ നമ്മളോട് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാളുകൾ തിരക്കൂടുന്നുണ്ട് കേട്ട്. അപ്പൊ ഒരാള് ഭയങ്കര പ്രഷറാ, മൂപ്പരുടെ കണ്ണും മുറൊക്കെ ആകെ ചുവന്നിക്കണ്, അങ്ങനെ തീപ്പെട്ടി വരുതെ കത്തണ രീതിയിൽ ദേഷ്യപ്പെട്ടിരിക്കണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്കൊരു വചനം അറിയാം, ആ വചനം അയാൾ ചൊല്ലിയാൽ അയാളുടെ ദേഷ്യം പോകും. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം, അത് പറഞ്ഞാൽ ദേഷ്യം പോകും എന്ന് പറഞ്ഞു. അപ്പൊ ദേഷ്യം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, ഇസ്തിആദത്ത് നടത്തണം. അതേപോലെ ആ പള്ളിയിൽ പ്രവേശിക്കുമ്പോ, പള്ളിയിൽ പ്രവേശിക്കുമ്പോ പറഞ്ഞില്ലേ അഊദു ബില്ലാഹി, അഊദു ബില്ലാഹിൽ അദീം വബി വജ്ഹിൽ കരീം വബി സുൽത്താനിൽ ഖദീം മിന ഷൈത്താനിർ റജീം, പള്ളിയിൽ പ്രവേശിക്കുമ്പോ ഇസ്തിആദത്ത് നടത്താൻ പറഞ്ഞു. അതേപോലെ ആ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോ, ബാത്റൂമിൽ പ്രവേശിക്കുമ്പോ പറഞ്ഞ് എന്താ പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സ് വൽ ഖബായിസ്, ആൺ പെൺ പിശാചുകൾ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിനോട് തേടാൻ പറഞ്ഞു. അതേപോലെ ആ നായ കുരക്കുമ്പോൾ, കഴുത കരയുമ്പോൾ നമ്മളോട് പറഞ്ഞത് ഷൈത്താനിൽ നിന്ന് അഭയം തേടാൻ പറഞ്ഞു. അഊദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം പറയാൻ പറഞ്ഞു. പിന്നെ ആ ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധവേളയിൽ അല്ലാഹുമ്മ ജന്നിബിന ഷൈത്താൻ വജന്നിബി ഷൈത്താന മറസക്തന എന്ന് പിന്നെ ഷൈത്താനിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തേടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇതേപോലെ പള്ളിയിൽ ഇറങ്ങുമ്പോ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ പറഞ്ഞില്ലേ ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക് അല്ലാഹുമ്മ അസ്മിനി മിന ഷൈത്താനിർ റജീം, അല്ലാഹുമ്മ അസ്മിനി, അല്ലാഹു നീ എന്നെ സംരക്ഷിക്കണമേ മിന ഷൈത്താനിർ റജീം, ഷൈത്താനിർ റജീമിൽ നിന്ന്. അപ്പോ അത് ഒരഭയത്തായിട്ടാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ. പിന്നെ ക്ലാസ് ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അത് അഊദു ബികലിമാത്തില്ലാഹി തമാത് മിൻ ശരരി മാ ഖലഖ്, അത് മൊത്തത്തിലാണ്, ഷൈത്താനിൽ നിന്ന് മാത്രമല്ല. പേടിച്ച് നെട്ടി ഉണർന്നാൽ ഒമിൻ ശരരി ഇബാദിഹി ഒമിൻ ഹമസാത്തി ശയാത്തീൻ വഅയ്യഹ്ദുറൂൻ, അതായത് ഉറക്കിൽ നെട്ടി ഉണരുമ്പോൾ, ഉറക്കിൽ നെട്ടി ഉണരുമ്പോൾ അല്ലെങ്കിൽ പേടിച്ച് നെട്ടി ഉണരുമ്പോൾ നമ്മളോട് അള്ളാഹുവിൽ അഭയം തേടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മന്ത്രിക്കുമ്പോ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് മന്ത്രിക്കുമ്പോ ഉഈദുകുമ ബികലിമാത്തില്ലാഹി തമാത് മിൻ കുല്ലി ഷൈത്താനിൻ വഹമ വമിൻ കുല്ലി ഐനിൻ ലാമ, അത് പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ ഹുസൈൻ കുട്ടികളെ മന്ത്രിച്ചപ്പോ ചൊല്ലിയതാണ്. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ ഇസ്ഹാഖ് കുട്ടികളായിരിക്കെ അവർക്ക് വേണ്ടിയിട്ട് മന്ത്രിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അഭയത്തേട്ടം നടത്തിയിട്ട്. ആ നിസ്കാരത്തിൽ, നിസ്കാരം തുടങ്ങുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അഊദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം എന്നുള്ളത് അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ഷൈത്താനിർ റജീം മിൻ ഹമസിഹി വനഫസിഹി വനഫഖിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിആദത്ത് അഭയത്തേട്ടം നടത്തിയിട്ട് ഖുർആൻ ഓതി തുടങ്ങി എന്ന് പറയുന്ന ഹദീസുകളുണ്ട്. ഏതായാലും ഷെയ്ത്താനിൽ നിന്ന് രക്ഷ തേടാനുള്ള ഒരു സന്ദർഭമാണ് ഖുർആൻ ഓതുമ്പോ. കുറെ സന്ദർഭങ്ങളുണ്ട്, ഇത് ആളുകൾ അറിയണം. പൈശാചിക ദുഷ്പ്രേരണകളും പൈശാചിക ശല്യങ്ങളും നമ്മളിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ ഈ പറയപ്പെട്ട സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ നമ്മൾ ഇത് പിന്നെ ഇത് ഇസ്തിആദത്ത് നടത്തണം, രക്ഷാതേട്ടം നടത്തണം. അത് ശ്രദ്ധിക്കണം. അതൊക്കെ ചില സന്ദർഭങ്ങളാണ്, അതിൽ ചിലതിലാണ് ഇപ്പൊ ഈ അഊദു ബില്ലാഹി മിനശ് ഷൈത്താൻ റജീം എന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള ചില പ്രയോഗങ്ങളുള്ളത്. അത് പഠിക്കാൻ എളുപ്പമാണ്. തയ്യിബ്, അഊദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം, അഊദു എന്ന് പറഞ്ഞാൽ ഞാൻ അഭയം തേടുന്നു എന്നർത്ഥം, അൽതജി അഭയം തേടുന്നു, ബില്ലാഹി ആ അല്ലാഹുവിന്റെ അടുക്കൽ, അല്ലാഹുവിൽ, മിന ഷൈത്താനിർ റജീം, ആരിൽ നിന്ന്, റജീമായ ഷൈത്താനിൽ നിന്ന്. വ്യാകരണം പറയില്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു പോണത്. വ്യാകരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. തൈബ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം? ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമത്തിൽ. അള്ളാഹു ആരാണ്? അർറഹ്മാൻ അർറഹീം. റഹ്മാൻ എന്താ? കാരുണ്യവാൻ, കരുണാമയൻ. റഹീം എന്ന് പറഞ്ഞാല് കരുണ നൽകുന്നവൻ, കരുണാനിധി. ഇവിടെ ബിസ്മില്ല എന്നുള്ളതാണ്. ബി പിന്നെ ഇസ്മാണ്. ഇസ്മ എന്ന പേര് എന്നർത്ഥം അല്ലേ? ആരാ പേര്? ഇസ്മല്ല, അള്ളാന്റെ പേര്. അള്ളാഹു ആരാ? അള്ളാഹു എന്നുള്ളത് എന്താ? അള്ളാഹു എന്നുള്ളത് എന്താ? ഇസ്മുൽ ജലാലയാണ്, മഹത്വത്തെ കുറിക്കാനുള്ള പേരാണ്. ആരുടെ പേര്? അള്ളാഹെന്നുള്ളത് ആരുടെ പേരാ? സൃഷ്ടാവായ അള്ളാഹു, സൃഷ്ടികർത്താവായവൻ, പരിപാലകൻ, ഈ ഉലകത്തെ ഇല്ലായ്മയിൽ നിന്ന് പടച്ചവൻ, ഇതിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരി, അവന് ഉള്ള പേരാണെന്ത്? അള്ളാഹ് എന്നുള്ളത്. സത്യനാമം അലം എന്ന് പറയും, അതാണ് അള്ളാഹു. ചിലര് പറഞ്ഞ് ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധനക്കർഹൻ. ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ആരാധനക്കർഹൻ, ആരാധനക്കർഹൻ. അതിന്റെ മുന്നിൽ അൽ എന്ന അവ്യയം വന്ന് അൽ ഇലാഹ്, അതാണ് അള്ളാഹു. അൽ എന്നുള്ള അവ്യയം വന്നതോടുകൂടി ഇത് ആരാധ്യൻ എന്നുള്ളതുണ്ടല്ലോ, അതിന് സാക്ഷാൽ ആരാധ്യൻ എന്നർത്ഥായി. ഈ അല് വന്നതോടുകൂടി സാക്ഷാൽ ആരാധ്യൻ. അപ്പോ സാക്ഷാൽ ആരാധ്യനെ അറിയിക്കാനുള്ള നാമാണത് അള്ളാഹു. അൽ ഇലാഹ് അതാണ് അള്ളാഹു. ആ അള്ളാഹുവിന്റെ നാമം നമ്മളെ നാമം പോലെയല്ല. അള്ളാഹിന്റെ നാമം നമ്മളെ നാമം പോലെയല്ല, നമ്മളെ പേര് പോലെയല്ല അള്ളാഹിന്റെ പേര്. അള്ളാഹുവിന്റെ പേരൊക്കെ എന്താണ്? വലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന. അള്ളാഹിന്റെ നാമങ്ങളൊക്കെ ഉത്തമമായ നാമങ്ങളാണ്. അള്ളാഹിന്റെ പേരുകളൊക്കെ ഉത്തമമായ പേരുകളാണ്. കുറെ പേരുകളുണ്ട് അള്ളാഹുവിന്. അത് ഉത്തമമായ പേരും അനുഗ്രഹീതമായ പേരുമായത് കാരണത്താലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിൽ 99 പേരുകൾ നമ്മൾ നല്ലവിധം ഉച്ചരിച്ച് നമ്മൾ അതിന്റെ ആശയം ഗ്രഹിച്ച് നമ്മൾ അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആയിരിക്കുകയാണെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞു. ഇന്ന ലില്ലാഹി തിസ്അത്തവതിസ്ഇന ഇസ്മ മിയ ഇല്ലാ വാഹിദ മൻ അഹ്സാഹ ദഖലൽ ജന്ന. അള്ളാഹിന്റെ 99 പേരുകൾ ആരെങ്കിലും ഇഹ്സാ ചെയ്താൽ, നമ്മൾ അത് നേരിട്ട് ഉച്ചരിച്ച് അതിന്റെ ആശയം മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനോട് അതുകൊണ്ട് ദുആയിരിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ നോക്കി നിങ്ങൾ, നമ്മളൊക്കെ പേര് 1000 പറഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് കാര്യമുണ്ട് ഇല്ല. പിന്നെ അള്ളാഹിന്റെ പേര് പറയുമ്പോൾ നോക്കി, അള്ളാഹുവിന്റെ പേരിന് പ്രത്യേകത ഉണ്ട്. അത് അത്യുത്തമമായ പേരുകളാണ്. അള്ളാഹുവിന് കുറെ പേരുകളുണ്ട്. അപ്പോ അതുകൊണ്ടാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ പേര്. ആ പേരുകൊണ്ടാണ് എന്ത് ചെയ്യണത്? തുടങ്ങണത്. ഇവിടെ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ഈ ബ, അതിന് പല രീതിയിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആശയം ആ ബാ വന്നതുകൊണ്ട് അതിന് അത് പല ധർമ്മങ്ങൾ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ നാമത്തിന്റെ സഹായത്തിൽ, അള്ളാഹുവിന്റെ നാമത്തിന്റെ സഹായത്തിൽ, അള്ളാഹുവിന്റെ നാമത്തിന്റെ ബർക്കത്തിൽ, അനുഗ്രഹത്തിൽ. കാരണം അള്ളാഹുവിന്റെ നാമം നമ്മൾ പറഞ്ഞില്ലേ, അതെന്താണ്? അനുഗ്രഹീതമാണ്. അപ്പൊ ആ നാമത്തിന്റെ അനുഗ്രഹത്തിൽ, ആ നാമത്തിന്റെ ബർക്കത്തിൽ എന്നാണ്. ആ നാമത്തിന്റെ ബർക്കത്തിൽ എന്താണ്? അതിവിടെ പറഞ്ഞോ? അള്ളാഹുവിന്റെ നാമത്തിന്റെ സഹായത്താൽ എന്നേ പറഞ്ഞത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമത്തിന്റെ സഹായത്തിൽ എന്നാ പറഞ്ഞത്. സഹായത്തിൽ എന്താ? എന്താണ് അവിടെ? അത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞിട്ട് പിന്നെ അർറഹ്മാൻ ഇർറഹീം എന്നാ പറഞ്ഞത്. അപ്പൊ അള്ളാഹിന്റെ നാമത്തിന്റെ സഹായത്തിൽ എന്താ? എന്താണ് നമ്മൾ തുടങ്ങാൻ പോണത്? അതാണ്. ഇപ്പൊ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് പോവുക, അത് ബിസ്മില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ നാമത്തിന്റെ സഹായത്തിൽ ഞാൻ വെള്ളം കുടിക്കുന്നു അല്ലെ. ഭക്ഷണം കഴിക്കുകയാണെങ്കിലോ? അള്ളാഹുവിന്റെ നാമത്തിന്റെ സഹായത്താൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നു. ഞാൻ കത്ത് എഴുതാണ്, അപ്പൊ ഞാൻ ബിസ്മില്ല ചെയ്തു അല്ലെ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ നാമത്തിന്റെ സഹായത്തിൽ ഞാൻ കത്ത് എഴുതുന്നു. മനസ്സിലായോ? അപ്പോ ബിസ്മില്ല കൊണ്ട് എന്താണോ നമ്മൾ തുടങ്ങുന്നത് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ സങ്കല്പിക്കേണ്ടത്. ഇവിടെ നമ്മളിപ്പോ ഖുർആൻ ഓതുകയാണ്. അപ്പോ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അഖ്റഉ ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമത്തിന്റെ സഹായത്തിൽ ഞാൻ വായിക്കുന്നു. അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ അദ്റുസു ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമത്തിന്റെ സഹായത്തിൽ ഞാൻ പഠിക്കുന്നു. അതാണ് അവിടെ പിന്നെ അർത്ഥാക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പാരായണം ചെയ്യാണ്. അപ്പൊ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമത്തിന്റെ സഹായത്തിൽ ഞാൻ പഠിക്കുന്നു, പാരായണം ചെയ്യുന്നു എന്നാണ്. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ ബിസ്മി ചെല്ലണം, ബിസ്മില്ല ചെല്ലണം. ഇപ്പൊ നമ്മൾ ഇസ്തിആദത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഏത് സന്ദർഭം അപ്പൊ ബിസ്മി ചെല്ലേണ്ട സന്ദർഭം? ആ ബേക്കെന്ന് പറയട്ടെ, മുന്നിൽ കുറച്ച് ബേക്കല്ലോ. ഭക്ഷണം കഴിക്കുമ്പോ നമ്മൾ ബിസ്മില്ല അല്ലണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു കുട്ടി ഭക്ഷണത്തിന്റെ തളികയിൽ ഇങ്ങനെ വന്നിരുന്ന് പിന്നെ സലമ എന്ന് പറയുന്ന കുട്ടി ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി തിന്നാൻ പോവാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിനോട് പറയാണ്, യാ ഗുലാം കുട്ടി സമ്മില്ല, സമ്മില്ല എന്നാണ് എന്താ? ആ ബിസ്മി ചെല്ല്, ബിസ്മി ചെല്ലിരുന്ന് ഞാൻ പറയാം. കുൽ ബി യമീനിക്ക് വലത് കൈ കൊണ്ട് തിന്ന്, വക്കുൽ മിമ്മയിലേക്ക് മുന്നിൽ നിന്ന് തിന്നെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ തിന്നുമ്പോ എന്ത് ചെയ്യണം? ബിസ്മി അല്ലണം. അതേപോലെ എന്ത് വീട്ടിൽ, ആ വീട്ടിൽ പല പരിപാടി ഉണ്ടാവും, ഏതിലാണ് ബിസ്മി എന്നാ പറയണ്ട്? വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ, ആ വീട്ടിൽ കയറുമ്പോ, ആ വീട്ടിൽ കയറുമ്പോ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടാണ് കയറേണ്ടത്. എന്നിട്ട് സലാം പറയണം, ബിസ്മില്ല അസ്സലാമു അലൈക്കും. അങ്ങനെ ആയാൽ ബിസ്മില്ല എന്ന് നമ്മൾ പറഞ്ഞ് സലാം പറഞ്ഞ് വീട്ടിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഷെയ്ത്താൻ പറയുമെന്നാണ്. ഇന്ന് നമുക്ക് ഫുഡും അക്കോമഡേഷനും ഇവിടെ അല്ല, ഈ പെരയിൽ നിന്ന് നമുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇല്ല എന്ന് പറയുന്നത്. കാരണം എന്താ? ബിസ്മില്ലയും സലാം പറച്ചിലോട് കൂടിയിട്ട് മുമ്പരുടെ ഫുഡും പോയി അക്കോമഡേഷനും പോയി. നമ്മൾ ബിസ്മി അല്ലാതെ സലാം പറയാതെ നന്നായിട്ട് കയറി ചെന്ന്, അങ്ങനെയുള്ള പലരും കയറി ഒരൊറ്റ മൂളന ഞാൻ അതാ വന്നിക്കിടെ വളമ്പി അച്ഛ എന്നുള്ള അർത്ഥത്തിൽ പെണ്ണുങ്ങളോട് അല്ലേ. അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളോടൊപ്പം അന്ന് ഒരു വിരുന്നായിരുന്നു ഉണ്ടാവും, അതാരാ? ഷെയ്ത്താൻ. അപ്പൊ ബിസ്മില്ല അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കയറുക. അപ്പൊ ഷെയ്ത്താൻ തന്നെ എന്ത് ചെയ്യും? മറ്റു ഷെയ്ത്താന്മാരോട് പറയുന്ന നമുക്ക് ഇവിടെ ഫുഡും അക്കോമഡേഷനും ഇല്ല, ലാ മബീത്സ് വല ആഷ. അതാണ് ഹദീസിന്റെ ലഫ്ദിലുള്ളത്. പിന്നെ ഒരു സന്ദർഭം ഉറങ്ങാൻ കിടക്കുമ്പോ അല്ലെ, ബിസ്മിക റബ്ബി വളഅതു ജംബി, ആ റബ്ബേ നിന്റെ നാമത്തിന്റെ സഹായത്തിൽ അല്ലെങ്കിൽ നിന്റെ നാമത്തിന്റെ സഹായത്താൽ ബിസ്മി ഞാൻ ഉറങ്ങുന്നു എന്നുള്ളതാണ്. തന്നാ പിന്നെ വാഹനത്തിൽ കയറുമ്പോ ഖുറാനില് പറഞ്ഞില്ലേ, എന്താ പറഞ്ഞ വിശുദ്ധ ഖുറാനില്? ബിസ്മില്ലാഹി മജ്റേഹ വ മുർസാഹ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കപ്പൽ അതിന്റെ പ്രയാണത്തെ കുറിച്ച് പറഞ്ഞു ബിസ്മില്ല മജ്റഹ. ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? വാഹനത്തിൽ കാല് വെക്കേണ്ടത്, പിന്നെ അൽഹംദുലില്ല അള്ളാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞു, പിന്നെ സുബ്ഹാനല്ലദി സഖർ ലനാ ഹാദ തുടങ്ങി വാഹനത്തിൽ കയറുമ്പോ. പിന്നെ ഒന്നുകൊടുക്കുമ്പോ ബിസ്മില്ല എല്ലണം അല്ലെ. ലാ സ്വലാത്ത് അലിമല്ലം ലാ ഉദു അലിമല്ലം യദ്കുർ ഇസ്മല്ല, ബിസ്മി ചെല്ലാത്തവർക്ക് പൂർണ്ണ ഉദു ഇല്ല എന്ന് പറഞ്ഞു. തന്നാ പുതിയ ജോലിക്കാരുമ്പോ അത് പ്രവാസി എന്നുള്ള അത് പരിഗണിക്കണം അല്ലേ. ഏതൊരു നന്മയിലും നമ്മൾ എന്ത് ചെയ്യണം? ഏതൊരു നന്മയിലും നമ്മൾ ബിസ്മിയല്ലാണ് എന്ത് ചെയ്യേണ്ടത്? തുടങ്ങണ്ടേ? നോക്കി നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ തുടങ്ങിയപ്പോ എങ്ങനെ തുടങ്ങിയേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതെന്താ അറിയിക്കുന്നത്? നമ്മൾ എല്ലാ നന്മയും നല്ല കാര്യവും തുടങ്ങേണ്ടത് എന്തുകൊണ്ട് തന്നെയാണ്? ബിസ്മില്ല കൊണ്ട് തന്നെയാണ്. അപ്പൊ അത് ജോലിന്റെ വിഷയത്തിലൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ ഇവിടെ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സന്ദർഭമാണ് നമ്മൾ ചോദിക്കുന്നത്. ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ബിസ്മില്ല തവക്കൽ തുഅലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ബിസ്മില്ല ചൊല്ലണം. ഒരു സ്ഥാപനം തുറക്കുമ്പോ അതൊക്കെ ഇതിൽപ്പെട്ടതാണ്. നമ്മൾ ബിസ്മില്ല ചൊല്ലിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? തുറക്കേണ്ടത്. പിന്നെ അത് ശരിയാണ്. രാത്രിയാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ് നമ്മൾ കഥ കടക്കാൻ പറഞ്ഞു. കഥ കടക്കുമ്പോ ഒറ്റ അടക്കൊണ്ട് അടച്ചു പോരല്ല, പിന്നെയോ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് അടക്കണം. ബിസ്മില്ല ചൊല്ലിയിട്ട് അടച്ച കഥകിനെ ഷെയ്ത്താൻമാർക്ക് തുറക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പാത്രം അടക്കാൻ പറഞ്ഞു, പാത്രം അടക്കാൻ പറഞ്ഞു, പാത്രം മൂടിയേക്കണം, ഭക്ഷണ സാധനങ്ങളും തുറന്നിടാൻ പാടില്ല, പാത്രം അടച്ചിടണം. അപ്പൊ ബിസ്മി ചൊല്ലിയിട്ട് അടക്കാൻ പറഞ്ഞു, ബിസ്മി ചൊല്ലി പാത്രങ്ങൾ മൂടാൻ പറഞ്ഞു. അപ്പോ പാത്രം മൂടുമ്പോൾ അതേപോലെ തന്നെ കഥ കടക്കുമ്പോൾ വിശേഷ രാത്രി ബിസ്മി ചൊല്ലിയിട്ടാണ് അടക്കേണ്ടത്. പിന്നെ പാദരക്ഷ ധരിക്കും. അതൊക്കെ പിന്നെ പ്രത്യേകം പറയപ്പെട്ടതല്ല ഹദീസുകൾ, ഹദീസിൽ പ്രത്യേകം പറയപ്പെട്ടതാണ് ചോദിക്കുന്നത്. രാവിലെ ചെല്ലുന്ന ദിക്റുകളിൽ ഇപ്പം മൂന്ന് പ്രാവശ്യം ചെല്ലേണ്ട ഒരു ദിക്റുണ്ട്, ബിസ്മില്ല ലാ യദുറു മഅസ്മിഹി ഷൈഉം ഫിൽ അർദി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം. അത് വൈകുന്നേരവും ബിസ്മില്ല അവിടെ ഉണ്ട്. പിന്നെ പിന്നെ രണ്ട് പ്രധാനപ്പെട്ട സന്ദർഭമുണ്ട്, പള്ളി കയറുമ്പോഴും ഇറങ്ങുമ്പോഴും. അത് പറഞ്ഞ ഇല്ല, അത് ഇസ്തിയാദത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് ബിസ്മില്ല ഉണ്ടായില്ല, ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല അല്ലാഹുമ്മ ഇഫ്തഹ്ലി അബ്വാബ റഹ്മതി, പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്. തമാം. അറക്കുമ്പോ മൃഗങ്ങളെ അറക്കുമ്പോ അല്ലേ ബിസ്മില്ല ബിസ്മില്ല അല്ലാഹു അക്ബർ ഇങ്ങനെ പറഞ്ഞാണ് അറക്കേണ്ടത്. പിന്നെ അതാണ് അതിൽ നാണിക്കാനൊന്നുമില്ല, പറയേണ്ടതല്ലേ, പ്രാവർത്തികമാക്കേണ്ടതാണ്. ഭാര്യ ഭർത്താക്കന്മാര് ബന്ധപ്പെടുമ്പോ, ഭാര്യ ഭർത്താക്കന്മാര് ബന്ധപ്പെടുമ്പോ ബിസ്മില്ല എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞ സ്തിയാദത്ത് അല്ലാഹുമ്മ ജന്നിബിന ഷൈത്താൻ വജന്നിബി ഷൈത്താന മറസക്തന, അത് കഴിഞ്ഞിട്ടാണ് ഭാര്യയെ ഭർത്താവിന് പ്രാപിക്കാൻ അനുവാദമുള്ളു. അനുവാദം നടന്നെങ്കിൽ അതാണ് ഇതിന്റെ മര്യാദ, അദബ്. ബിസ്മില്ല അല്ലാഹു അക്ബർ അല്ലാഹുമ്മ ഈമാനം ബിക്കോ തസ്ദീഖം ബിക്ക തബിക്ക് തവാഫ് തുടങ്ങുമ്പോ. പിന്നെ വേദന ഉണ്ടാകുമ്പോ വേദന ഉള്ളടത്ത് കൈവച്ചിട്ട് അതൊക്കെ നോക്കി, നിങ്ങൾ നമ്മളെ ശരീരത്തിൽ വേദനിക്കുമ്പോ ആ വേദന ഉള്ളടത്ത് കൈവച്ചിട്ട് ബിസ്മില്ല എന്ന് മൂന്ന് തവണ പറയാൻ പറഞ്ഞു. പിന്നെ അഊദു ബി ഇസ്സത്തില്ലാഹി വ ഖുദ്രതി മിൻ ഷർരി മാ അജിദു വ ഉഹാദിർ എന്ന് ഏഴ് തവണ പറയാൻ പറഞ്ഞു. മനസ്സിലായി? അപ്പൊ ബിസ്മില്ല മൂന്ന് തവണ പറയേണ്ട സന്ദർഭം. പിന്നെ വേട്ട മൃഗത്തെ വേട്ടക്കയക്കുമ്പോ ബിസ്മില്ല ചൊല്ലിയിട്ട് അയക്കണം. ഖബറിൽ മയ്യത്ത് വെക്കുമ്പോ ബിസ്മില്ല വഅല സുന്നത്തി റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, ശരിയാണ്. ബിസ്മില്ല അത് ഹദീസിൽ വന്നിട്ടുണ്ട്, ബിസ്മില്ല വഅല സുന്നത്തി റസൂലില്ല എന്ന് വന്നു. വിശുദ്ധ ഖുർആൻ ഓതുമ്പോ അല്ലെ, അതിനല്ല ഇവിടെ ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലിനോട് കൽപ്പിച്ച എന്താ, എന്താ കൽപ്പിച്ചത് പറ? അല്ലാഹു എന്താ റസൂലുള്ളാഹിനോട് കൽപ്പിച്ചത്? ഇഖ്റാ ബിസ്മി റബ്ബിക്, ഇഖ്റാ ബിസ്മി റബ്ബിക്, റബ്ബിന്റെ നാമത്തിൽ ഓതാനാണ്. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്തത്, ഓതണ്ടത്. എല്ലായിടത്തും ബിസ്മില്ല എന്നാണ് ഓതേണ്ടത്. രണ്ട് സ്ഥലങ്ങളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഴുവനായിട്ടാണ് ഓതേണ്ടത്, രണ്ട് സ്ഥലങ്ങളിൽ. അതിൽ ഒന്ന് ഖുർആൻ ഓതുമ്പോ അതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നൊന്നപ്പളാ കത്തെഴുതുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഴുവൻ എഴുതണം. കാരണം എന്താ, വിശുദ്ധ ഖുർആനിൽ ഒരു കത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതാ കത്ത്? സുലൈമാൻ നബി അയച്ച കത്ത്. ആർക്കാ കത്ത് അയച്ച്? സബയിലെ രാജ്ഞിക്ക്, സബയിലെ രാജ്ഞിക്ക് കത്തയച്ച്. ആ കത്തെങ്ങനെയാ? ഇന്നഹു മിൻ സുലൈമാൻ വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുലൈമാനിൽ നിന്നുള്ള കത്താണ് കത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഴുവൻ എഴുതിയിട്ടാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്തെഴുതിയപ്പോക്കെ ആ കത്തിൽ കാണാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ റസൂലില്ലാഹി ഇലാ അദീമി ഹിറക്കൽ. മുഹമ്മദ് റസൂലുള്ളയിൽ നിന്നുള്ള കത്ത് ഹിറോക്ലിയസ് രാജാവിന്, റോമയിലെ മഹാരാജാവായ ഹിറോക്ലിയസിന് മുഹമ്മദ് റസൂലുള്ള എഴുതുന്ന കത്ത്. ആ കത്ത് തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഴുവൻ എഴുതിയിട്ടാണ്. മനസ്സിലെ? അപ്പൊ കത്തെഴുതുമ്പോ ബിസ്മില്ല മുഴുവൻ എഴുതണം ഖുർആൻ ഓതുമ്പോഴും. പിന്നെയും ബിസ്മില്ല ചൊല്ലേണ്ട സ്ഥലങ്ങളുണ്ട്. മന്ത്രിക്കുമ്പോ, നമ്മൾ രോഗികൾക്ക് മറ്റും മന്ത്രിക്കുമ്പോ ബിസ്മില്ലാഹി അർത്തിഖ് മിൻകുല്ലി ഷൈഇൻ യുദീഖ് എന്ന് തുടങ്ങിയിട്ടാണ് എന്ത് മന്ത്രമുള്ളത്. അതേപോലെ തന്നെ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോ ബിസ്മില്ല ചൊല്ലണം. ബിസ്മില്ല ചൊല്ലിയിട്ട് പിന്നെയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മളുടെ നഗ്നത പിശാചുക്കളിൽ നിന്ന് മറക്കപ്പെടാൻ നമ്മളോട് ബിസ്മിയെല്ലാം പറഞ്ഞു. പിശാചുക്കളിൽ നിന്ന് നമ്മളുടെ ഔറത്ത് മറക്കാൻ നമ്മൾ ബിസ്മി അല്ലിയിട്ട് ബാത്റൂമിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലല്ലേ? അപ്പൊ ബിസ്മി ചൊല്ലേണ്ട ഇതേപോലെ സന്ദർഭങ്ങൾ പലതുമുണ്ട്. ഏതായാലും ഇത് നമ്മളിങ്ങനെ പഠിക്കുന്നതുണ്ടല്ലോ, നമ്മളിപ്പൊ പിന്നെ ഇതൊക്കെ പഠിച്ചു പോകാൻ നമ്മൾ പ്രാവർത്തികമാക്കാനുള്ള വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കഴിവതി നമ്മളത് പഠിച്ചിട്ട് നമ്മൾ പ്രയോഗവൽക്കരിക്കും വേണം. അതിനാണ് ഇത്തരം വിഷയങ്ങൾ ഇവിടെ പറയുന്നത്. നിസ്രാസന്മാർ തങ്ങൾ ബിസ്മി ചൊല്ലിയിട്ടുണ്ടാവും, പക്ഷേ ബിസ്മി ചൊല്ലി കൊടുത്തത് ബിസ്മി ചൊല്ലി എന്നുള്ളത് ഹദീസിലില്ല. റസൂലുള്ളാന്റെ അടുക്കലേക്ക് കുട്ടികളെ കൊണ്ടുവരും, അപ്പൊ റസൂലുള്ള അതിന് തെഹനീക്ക് എന്നാ പറയാം. കാരക്ക് വായിലിട്ട് റസൂലുള്ള കുട്ടിന്റെ വായിൽ വെച്ചു കൊടുക്കാറുണ്ട് എന്നുള്ളത് ഹദീസിലുണ്ട്. അപ്പൊ ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമത്തിനാൽ, നാമത്തിന്റെ സഹായത്താൽ അല്ലെങ്കിൽ സഹായത്തിൽ എന്നാണ്. സഹായത്തിൽ എന്ത്? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ആ പറഞ്ഞതൊക്കെ ഏതാണോ അത് ഞാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പഠിക്കാനും പാരായണം ചെയ്യാനാണ്. അപ്പൊ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമത്തിന്റെ സഹായത്താൽ ഞാൻ പാരായണം ചെയ്യുന്നു. അള്ളാഹു ആരാണ്? അള്ളാഹു അർറഹ്മാനാണ്, അള്ളാഹു അർറഹീമാണ്. എന്താ അർറഹ്മാൻ അർറഹീം? അർറഹ്മാൻ എന്നുള്ളത് അള്ളാ എന്ന പേര് പോലെ അള്ളാഹ്ക്ക് പ്രത്യേകമായ ഒരു പേരാണ്. അള്ളാ എന്ന ഒരു മഖ്ലൂഖിനും പേരിടാൻ പാടില്ല, ഒരു പടപ്പിനും അള്ളാന്ന് പേരിടാൻ പാടുള്ളതല്ല. അത് അള്ളാഹ്ക്ക് സ്വാർത്ഥമായ അള്ളാഹ്ക്ക് പ്രത്യേകമായ പേരാണ് അള്ളാ എന്നുള്ളത്. ഇതേപോലെയാണ് അർറഹ്മാനും. അർറഹ്മാൻ എന്നുള്ള പേര് ഒരു പടപ്പിനും പാടില്ല, അത് അള്ളാഹ്ക്ക് മാത്രമുള്ള പേരാണ്. അർറഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു കരുണാമയനാണ്, അള്ളാഹുവിന്റെ സത്ത വിശേഷനാണത്. അള്ളാഹു അവന്റെ സത്തയുടെ ദാത്തിന്റെ വിശേഷനാണ് അള്ളാഹു കാരുണ്യവാനാണ് എന്നുള്ളത്. ആ കാരുണ്യം അള്ളാഹു സുബ്ഹാനഹു വതാല പടപ്പുകൾക്കേകും, അതാണ് അർറഹീം എന്നുള്ളത് അറിയിക്കുന്നത്. അള്ളാഹു കരുണ നിറഞ്ഞവനാണ്. ആ കാരുണ്യം അള്ളാഹു സുബ്ഹാനഹു വതാല വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനൊക്കെ നൽകും. വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും, മുസ്ലിമിനും കാഫിറിനും, ഈശ്വര വിശ്വാസിക്കും നിരീശ്വരവാദിക്കും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹുവിന്റെ റഹ്മത്ത് നൽകും. അതിനുമാത്രം വിശാലമായ കാരുണ്യമുള്ളവനാണ് ആര്? അള്ളാഹു. അതാണ് അർറഹ്മാൻ എന്നുള്ളത് അറിയിക്കുന്നത്. അർറഹീം എന്നുള്ളതും അള്ളാഹിന്റെ പേരാണ്, വിശേഷനാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല കാരുണ്യം ചൊരിയുന്നവനാണ്, കാരുണ്യം നൽകുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ റഹീമിനെ സൃഷ്ടിച്ചു. റഹീം, റഹീം എന്ന് പറഞ്ഞാൽ കുടുംബബന്ധാണ്. റഹീം എന്നാണ് എന്താ? കുടുംബബന്ധം. ഞാൻ റഹീമിനെ, കുടുംബ ബന്ധത്തെ ഞാൻ സൃഷ്ടിച്ചു. എന്നിട്ട് അള്ളാഹു പറയാണ്, വശഖഖ്തു ലഹാ മിൻ ഇസ്മി, എന്റെ റഹ്മാൻ എന്നുള്ള പേരിൽ നിന്നാണ് അതിന് ഞാൻ പേരിട്ട്. നോക്കി നിങ്ങൾ, റഹീം എന്നാണ് എന്താ? കുടുംബബന്ധം. ഈ റാ ഹാ മീൻ ഉണ്ടല്ലോ, ഈ കലിമത്ത് ഇതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതാണ്, റഹ്മാൻ എന്നുള്ളതിൽ നിന്ന്. എന്താ റാ ഹാ മീൻ? അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, റഹീമിനെ ഞാൻ പടച്ചു, കുടുംബ ബന്ധത്തെ, അതിനുള്ള പേര് ഞാൻ എന്റെ പേരിൽ നിന്ന് സ്വീകരിച്ചു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഫമൻ വസലഹ വസൽതുഹു വമൻ ഖതഅഹ ഖതഅതുഹു, കുടുംബ ബന്ധം ആരെങ്കിലും ചേർത്താൽ അവനോട് ഞാൻ ബന്ധം ചേർക്കും, കുടുംബ ബന്ധത്തെ വല്ലവനും മുറിച്ചാൽ അവനോട് ഞാൻ ബന്ധം മുറിക്കും. അത് കുടുംബ ബന്ധം ചേർത്തുന്നതിന്റെ പ്രാധാന്യമാണ്. കാരണം കുടുംബ ബന്ധം എന്നുള്ള ആ പദമുണ്ടല്ലോ, അതിനുള്ള അറബി പേര് റഹീം എന്നാണ്. അത് അള്ളാഹുവിന്റെ പേരിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിച്ച്. എന്നിട്ട് അള്ളാഹു പറയാണ്, കുടുംബ ബന്ധം ചേർക്കുന്നവനോട് ഞാൻ ബന്ധം ചേർക്കും, കുടുംബ ബന്ധം മുറിക്കുന്നവനോട് ഞാൻ ബന്ധം മുറിക്കും എന്ന്. അള്ളാഹു അർശന് മീതെയാണ്, വാനങ്ങൾക്കുപരിയിൽ അവന്റെ അർശന്റെ അർശന് മീതെയാണ് അള്ളാഹു. അള്ളാഹു അർശന്മേൽ എഴുതിയത് എന്താണെന്നറിയോ? അർശന്മേൽ എഴുതിയത് ഇന്ന റഹ്മത്തി സബഖത്ത് ഗളബി എന്നാണ്. ഇന്ന റഹ്മത്തി, എന്റെ റഹ്മത്ത് കാരുണ്യം, സബഖത്ത് ഗളബി, എന്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നു എന്നാണ്. കോപത്തേക്കാൾ മികച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ അള്ളാഹ്ക്ക് കോപ കൂടുതൽ, റഹ്മത്താ കൂടുതൽ? റഹ്മത്താണ് കൂടുതൽ, റഹ്മത്താണ് അള്ളാഹ്ക്ക് കൂടുതൽ. അതുകൊണ്ടാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിനോട് കൽപ്പിച്ചത് നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. നബ്ബി ഇബാദി, എന്റെ ദാസന്മാരോട് എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ ഗഫൂറുമാണ്, പാപം വെറുക്കുന്നവനാണ്, ഞാൻ റഹീമുമാണ്. പിന്നെയാണ് പറഞ്ഞത് വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എന്റെ ശിക്ഷ നോവേറ്റുന്ന ശിക്ഷയാണ്. അപ്പൊ ആദ്യം എന്താ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞത്? അള്ളാഹു പാപം പൊറുക്കുന്നവനാണ്, അള്ളാഹു റഹീമുമാണ്, അള്ളാഹു കരുണ നൽകുന്നവനാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം നിറഞ്ഞവനാണ്, അള്ളാഹു കരുണ ഏകുന്നവനുമായ അള്ളാഹുവാണ്. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ നാമത്തിന്റെ ബർക്കത്തിനാൽ, അനുഗ്രഹത്താൽ, അല്ലെങ്കിൽ നാമത്തിന്റെ സഹായത്താൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഓതാണ്, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുകയാണ്. ബിസ്മില്ലാഹി അർറഹ്മാനി റഹീം. അടുത്ത ആഴ്ച ഫാത്തിഹ തീർക്കണം, ഇതുകൂടി എടുക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇഖ്ലാസ് പെട്ടെന്ന്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ? അൽ ഹംദു ആണ്. അൽ എന്നുള്ളത് മുഴുവൻ എന്ന അർത്ഥത്തിനാണ്, മുഴുവൻ. ഹംദ് പറഞ്ഞാൽ സനാ, സ്തുതിയാണ്. അറബിയിൽ അതിന് സനാ എന്നാ പറയാ, സ്തുതി. അപ്പൊ അൽഹംദു എന്നാണെന്താ? സ്തുതി, സർവസ്തുതിയും, സ്തുതികൾ മുഴുവനും, സ്തുതികൾ മുഴുവനും. ലില്ലാഹി എന്നാണെന്താ? അള്ളാഹുവിൻ എന്നാണ്. ലി എന്നും അല്ലാ എന്നുമാണ്, അതാണ് ലില്ല. ലി ചേർന്നപ്പോഴാണ് ലില്ല എന്നായത്, ലി അല്ലാ എന്നാണ്. അവിടെ ഈ ല എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹ്ക്ക് അവകാശപ്പെട്ടതാണ്, അള്ളാഹ്ക്ക് പ്രത്യേകമാണ് എന്നൊക്കെ ആശയത്തിനാണ് ഈ ലി. അപ്പൊ സ്തുതികൾ മുഴുവനും ആർക്ക് പ്രത്യേകമാണ്? അള്ളാഹുവിന് പ്രത്യേകമാണ്, അള്ളാഹ്ക്ക് മാത്രവുമാണ്. അൽഹംദുലില്ലാഹ് അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും, സർവസ്തുതിയും. അള്ളാഹു ആരാ? അള്ളാഹു ആരാ? റബ്ബിൽ ആലമീൻ. റബ്ബിൽ ആലമീൻ എന്നാ റബ്ബ് പറഞ്ഞെന്താ? റബ്ബ് പറഞ്ഞാല് പരിപാലകൻ, രക്ഷിതാവ്, സൃഷ്ടിച്ച് സൃഷ്ടിയെ ഉടമപ്പെടുത്തി അതിനെ പരിപാലിക്കുന്നവൻ എന്നുള്ളതാണ് റബ്ബ്. സൃഷ്ടിക്കുകയും ആ സൃഷ്ടിയെ ഉടമപ്പെടുത്തുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നവൻ, അതാണ് റബ്ബ്. കേവലം സൃഷ്ടിക്കുക മാത്രമല്ല, പിന്നെയോ? സൃഷ്ടിച്ചതിനെ ഉടമപ്പെടുത്തുന്നവനാണ് അള്ളാഹു. എന്നിട്ട് അതിനെ പരിപാലിക്കുന്നവനാണ്, വളർത്തുകയും അന്നം നൽകുകയും വായു നൽകുകയും വെള്ളം നൽകുകയും ചെയ്യുന്നവൻ, അതാണ് റബ്ബ്. ആലമീൻ എന്ന് പറഞ്ഞാൽ ലോകരാണ്, അള്ളാഹു ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെയാണ് ആലമീൻ. അള്ളാഹു ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെയാണ് ആലം, ലോകം, ലോകർ. കുറെ ലോകങ്ങളുണ്ട് അല്ലെ? ഇവിടെ മലക്കുകളുടെ ലോകമുണ്ട്, ജിന്നുകളുടെ ലോകമുണ്ട് അല്ലെ, മനുഷ്യരുടെ ലോകമുണ്ട്, ഇൻസ്, ഹൈവാൻ, മൃഗങ്ങളുടെ ലോകമുണ്ട് അല്ലെ, അസ്മാക്ക്, മലക്കുകൾ, മത്സ്യങ്ങളുടെ ലോകമുണ്ട് അല്ലെ, തുയൂർ, പക്ഷികൾ അല്ലെ, പറവകൾ അല്ലെ, പിന്നെ സസ്യലതാദികൾ, പക്ഷികളിൽ തന്നെ പല വർഗങ്ങൾ, മത്സ്യങ്ങളിൽ പല വർഗങ്ങൾ, മൃഗങ്ങളിൽ പല വർഗങ്ങൾ, ഇതൊക്കെ ഓരോ ലോകങ്ങളാണ് അല്ലെ. അപ്പൊ ലോകങ്ങളാണ്. ഇതിന്റെയൊക്കെ അള്ളാഹു ഒഴിച്ച് ഇതര പടപ്പുകൾ, അതാണ് ആലമീൻ. അതിന്റെയൊക്കെ സൃഷ്ടാവാരാ? അള്ളാഹുവാണ്. അതിനൊക്കെ ഉടമപ്പെടുത്തിയത് ആരാണ്? അള്ളാഹുവാണ്. അതൊക്കെ പരിപാലിക്കുന്നത് ആരാ? അള്ളാഹുവാണ്. അതിലൊക്കെ കൈകാര്യകർത്തൃത്വം അള്ളാഹുവാണ്, അതാണ് റബ്ബ്. അപ്പൊ ആലമീൻ ലോകർ, അതിന്റെ റബ്ബായ അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും എന്നാണ് നമ്മൾ അവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതിൽ പറയുന്നത്. ഒരു ഹദീസിൽ കാണാം, ശ്രേഷ്ഠവചനങ്ങൾ നാലെണ്ണുണ്ട്. ശ്രേഷ്ഠവചനങ്ങൾ നാലെണ്ണുണ്ട്. ഏതാ ശ്രേഷ്ഠവചനങ്ങൾ നാലെണ്ണം? സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഏറ്റവും നല്ല നാല് വചനങ്ങളാണിത്. ഈ നാല് വചനങ്ങൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ റസൂലുള്ള ഇങ്ങനെ നടന്നു പോകുമ്പോൾ സഹാബികൾക്ക് ഒരു കാഴ്ച കാണിച്ചു കൊടുത്ത്. അതായത് റസൂലുള്ളാന്റെ കയ്യിൽ ഒരു വടിയുണ്ട്, ആ വടി കൊണ്ട് ഒരു മരത്തിനുണ്ട് തച്ച്, ഉണങ്ങിയ മര, മരത്തിന് തച്ച എന്താ? എന്താ മരത്തിന് തച്ച? ഇളം നന്നായിട്ട് വീഴൂലേ. പണ്ട് പിന്നെ എ പി അബ്ദുൽ ഖാദർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കഥ അറിയലുണ്ട്. പണ്ട് ഒരുത്തനി പിന്നെ കുപ്പി വള വളക്കച്ചവടാണ് വള. അപ്പൊ ഈ കുപ്പി വളകളാണ് വിൽക്കുന്നത്. അപ്പൊ അന്ന് ഇത് പിന്നെ ചാക്കിലിട്ടാ കൊണ്ടുപോവുക, ചാക്കിലിട്ടിട്ട്. അപ്പൊ ഒരുത്തനിങ്ങനെ ചാക്കിലിട്ടിട്ട് ഇതിങ്ങനെ തോളിലിട്ട് കൊണ്ടുപോവുക കുപ്പിവള. അപ്പൊ ബാക്കിലൊരുത്തൻ വന്നിട്ട് ഒരൊറ്റ അടിയാ, എന്താ ചങ്ങായി ചാക്കിയില് വെച്ച്? കുപ്പിവളക്ക് ഒരു അടിയടിച്ച എന്താ? എന്താ ചാക്കില് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചപ്പോ വളക്കച്ചവടക്കാരൻ പറഞ്ഞു, ഒന്നും കൂടി തച്ച ഒന്നുമില്ലാർന്ന്, ഒന്നുകൂടി തച്ച ഒന്നുമില്ല. അതേപോലെയാണ് ഉണങ്ങി നിൽക്കുന്ന മരത്തിന് വടികൊണ്ട് അടിച്ച എന്താ? ഇല ഒന്നായിട്ട് വീഴും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാഴ്ച കാണിച്ചു കൊടുത്ത് വടികൊണ്ട് അടിച്ച്. അപ്പൊ റസൂലുള്ള പറയാണ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന നാല് വചനങ്ങൾ ഒരാൾ ചൊല്ലിയാൽ ഈ വൃക്ഷത്തിലെ ഇലകൾ വീണതുപോലെ അയാളുടെ പാപങ്ങൾ കൊഴിഞ്ഞു വീഴും, പാപങ്ങൾ കൊഴിഞ്ഞു വീഴും എന്ന് പറഞ്ഞു. അപ്പൊ നാല് ശ്രേഷ്ഠ വചനങ്ങളാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അയാളുടെ 20 നന്മകൾ അയാൾക്ക് രേഖപ്പെടുത്തും, അയാളുടെ 20 തെറ്റുകൾ മായ്ക്കപ്പെടും. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും അങ്ങനെയാണ്. എന്നിട്ട് റസൂലുള്ള പറയുന്നത്, ഒരാൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അയാളുടെ 30 തിന്മകൾ മായ്ക്കപ്പെടും, അയാൾക്ക് 30 നന്മകൾ രേഖപ്പെടുത്തപ്പെടും. ഓക്കെ, നിങ്ങൾ ആ നാല് വചനങ്ങളിൽ റസൂലുള്ള ആരെ മാത്രം പ്രത്യേകമാക്കിയത്? ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനെ മാത്രം പ്രത്യേകമാക്കി. അത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അന്ന് 30 നന്മകൾ എഴുതപ്പെടും, 30 തിന്മകൾ അയാളെ തൊട്ട് മായ്ക്കപ്പെടും എന്നുള്ളതാണ്. കാരണം എന്താന്ന് വെച്ചാല്, സാധാരണ അൽഹംദുലില്ല പറയല എപ്പോഴാ? നമ്മളൊക്കെ എപ്പോഴാ അൽഹംദുലില്ല അറിയാ? ഒന്നുകിൽ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞാൽ അൽഹംദുലില്ല, കുടിച്ചാൽ അൽഹംദുലില്ല അല്ലെ, അപ്പളാ പറയാ. പക്ഷെ ഒരാൾ അതൊന്നും ഇല്ലാതെ അൽഹംദുലില്ല പറയുമ്പോഴാണ് ഈ ആനുകൂല്യം. അതായത് പടച്ചവനൊരു ആനുകൂല്യം കൊടുക്കാതെ തന്നെ ഒരാൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അപ്പോളാണ് ആ കൂലി, അപ്പോളാണ് ആ പറയപ്പെട്ട കൂലി. മനസ്സിലായല്ലേ? അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മളിപ്പോ ഇസ്തിആദത്തിന്റെ വിഷയം പറഞ്ഞതുപോലെ, ബിസ്മില്ല പറഞ്ഞതുപോലെ തന്നെ അൽഹംദുലില്ല പറയേണ്ട ചില സമയങ്ങളുണ്ട്, അൽഹംദുലില്ല പറയേണ്ട ചില സമയങ്ങളുണ്ട്. ഏതാ? ഒരു സാഹചര്യം, ഒരു കാരണമില്ലാതെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞ കൂലി. പക്ഷെ കാരണം ഉണ്ടായിട്ട് അൽഹംദുലില്ലാഹി പറയേണ്ട സന്ദർഭങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് തുമ്മിയാൽ, തുമ്മിയാൽ നമ്മൾ എന്ത് പറയും? അൽഹംദുലില്ലാഹി പറയും. തുമ്മിയവൻ, അപ്പൊ കേൾക്കുന്നവൻ റഹമുക്കല്ലാ എന്ന് പറയും. അപ്പൊ തുമ്മിയവന് യഹദീകുമുള്ള വയുസ്ലിഹു ബാലകും എന്ന് പറയും. തൈ യഹൂദന്മാർ വരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോ ജൂതന്മാർ വരെ തുമ്മിയിട്ട് അൽഹംദുലില്ലാഹി പറയുന്നുണ്ട്. എന്തിന്? റസൂലുള്ളാഹി ഇർഹമുക്കല്ലാ എന്ന് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. അവർക്ക് അറിയാലോ ഇത് സത്യാണെന്നുള്ളത്, പക്ഷെ ഓലെ കുഞ്ഞു സമ്മതിക്കായതുകൊണ്ടാണ്. പക്ഷെ റസൂലുള്ളാഹി യഹ്ദീകുമുള്ള വിസ്ലി ബാലുക്കുന്ന പറയാം, ഇർഹമുക്കല്ലാ എന്ന് പറയാതെ അവര് തുമ്മിയിട്ട് അൽഹംദുലില്ലാഹി പറഞ്ഞാൽ റസൂലുള്ളാഹി അറിയും, യഹ്ദീകുമുള്ള വയസ്ലി ബാലക്കും. തൈബ്, പലരും ഇങ്ങനെ തുമ്മിയിട്ട് പറയില്ല. ഞാനൊരു പ്രസംഗം കേട്ട അറബിയിൽ, അപ്പൊ രണ്ട് അറബികൾ എടുത്തിരിക്കുകയാണെന്ന്. അപ്പൊ ഒരു അറബി തുമ്മി മറ്റവനോട്, ഐ ആം സോറി, ഐ ആം സോറി എന്ന്. അപ്പൊ മറ്റവൻ ഡോണ്ട് വറി, ഡോണ്ട് വറി. തുമ്മിയിട്ട് അടുത്തുള്ളവനോട് ഐ ആം സോറി, മറ്റവന് ഡോണ്ട് വറി എന്ന്. കാരണം എന്താ? തുമ്മിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് പറയണമെന്നുള്ളത് പോയി, പരിഷ്കൃത കൗമിന് ചേരാത്ത രീതിയിൽ മനസ്സിലാക്കി പോയി. അള്ളാഹു കാക്കട്ടെ. തൈബ്, അപ്പൊ എന്താ തുമ്മിയാൽ അൽഹംദുലില്ലാഹ്? പിന്നെ ഉറക്കുന്ന എഴുന്നേൽക്കുമ്പോ നമ്മൾ എന്ത് പറയണം? അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനി ബഅദമാ മാതനി വഇലൈഹി നുശൂർ. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹി അല്ലദീ അത്തഅമ വസഖ വസവ്വഖഹു വജഅല ലഹു മഖ്റജ. അല്ലെങ്കിൽ വേറെ എന്ത് ദുആകളുണ്ട്? അൽഹംദുലില്ലാഹി അല്ലദീ അത്തഅമനി ഹാദാ മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ്വത്തി ഇല്ലാ ബില്ലാഹ്. പിന്നെ പുതു വസ്ത്രം ധരിക്കുമ്പോ എന്താ? അൽഹംദുലില്ലാഹി അല്ലദീ കസാനി ഹാദാ മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ്വത്തി. പിന്നെ മലമൂത്ര വിസർജനം നടത്തും ഇറങ്ങി പോകുമ്പോ ഗുഫ്രാനൊക്കെ എന്നുള്ളതാണ്. ചിലപ്പോ നമുക്ക് അൽഹംദുലില്ലാഹി ഒക്കെ പറയേണ്ട എന്തുണ്ടാവും? അത് മുശ്കില്. സന്തോഷകരമായ വാർത്തകൾ കേൾക്കുമ്പോ നമ്മൾ അൽഹംദുലില്ലാഹി പറയും. തൈ പുതുവസ്ത്രം ധരിക്കുമ്പോ പറഞ്ഞല്ലേ. ആ അടുത്ത ബന്ധുക്കൾ ഉറ്റവർ മക്കള് ഇവരുടെയൊക്കെ മരണ വാർത്ത കേൾക്കുമ്പോ അൽഹംദുലില്ലാ ഇന്നാലില്ലാ വ ഇന്ന ഇലൈഹി റാജിഊൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല മലക്കുകളോട് അയാൾക്ക് നിങ്ങൾ സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കുക, ആ വീടിന് ബൈത്തുൽ ഹംദ് ഹംദിന്റെ വീടെന്ന് പേരിടുക എന്ന് പറയും. പിന്നെ ആ പരീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, പ്രയാസത്തിൽ കഴിയുന്ന ഒരു വ്യക്തിനെ കാണുമ്പോ അൽഹംദുലില്ലാഹി അല്ലദി ആഫാനി മിമ്മ ഇബ്തലാകബി വ ഫദ്ദലനി അല കസീരി മിമ്മൻ ഖലഖ തഫ്ദീല. ആ ശരിയാണ്. പിന്നെ ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം വെള്ളം കുടിച്ചാൽ ഒക്കെ അൽഹംദുലില്ലാ. പിന്നെ ഏത് ആ വാഹനത്തിൽ കയറിയിട്ട് മൂന്ന് പ്രാവശ്യം അൽഹംദുലില്ലാ പറയൽ വാഹനം പോണതിന് മുമ്പായിട്ട് സീറ്റിലിരുന്നിട്ട്. ആ പിന്നെ നിസ്കാരത്തിന് ശേഷം അൽഹംദുലില്ലാ എത്ര പ്രാവശ്യം ചെല്ലണം? 33 പ്രാവശ്യം ചെല്ലണം. പിന്നെ ആ ഉറങ്ങാൻ കിടക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് 33 പ്രാവശ്യം പറയണം. അതേപോലെ തന്നെ അൽഹംദുലില്ലാഹില്ലദി ആവാന വസഖാന അൽഹംദുലില്ലാഹില്ലദി അത്രാമന വസഖാന ആവാന ഫക്കം മിമ്മൻ ലാ മുഅ്വിയ ലഹു വലാ കാഫിയ എന്ന് തുടങ്ങിയിട്ട് ഒരു ദുആണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദുആ. പിന്നെ ആ കുത്തുബയൊക്കെ തുടങ്ങുമ്പോ ഇന്നൽഹംദലില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ തുടങ്ങേണ്ടത്. ആ ദുആ തുടങ്ങുമ്പോ അള്ളാഹുവിനെ സ്തുതിച്ച് സലാത്ത് ചൊല്ലിയിട്ടാണ് എന്തേണ്ടത് തുടങ്ങേണ്ടത്. തമാം. ഏതായാലും അൽഹംദുലില്ലാന്റെ സന്ദർഭങ്ങൾ ഇതേപോലെ കുറെ ഉണ്ട്. നമ്മള് പിന്നെ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين പിന്നെ ലോകരുടെ റബ്ബായ അല്ലാഹുവിന് മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും. സ്തുതികൾ മുഴുവനും അഫ്ദലു ദുആ അൽഹംദുലില്ലാ അത് ഹദീസിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് റസൂലുള്ളാഹി പറയാറുണ്ട്. ഇൻഷാല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് ഇതിന്റെ ബാക്കി സൂറത്തുൽ ഫാത്തിഹ പൂർത്തീകരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും മുലാഹലുണ്ടെങ്കിലോ പറയാം. മനസ്സിലായി? ക്ലാസിന്റെ രീതിയിൽ മാറ്റം വരുത്തണമെങ്കിൽ പറയാം. മുഹിമ്മ നമ്മൾ പഠിക്കലാണ്, വിഷയങ്ങൾ പഠിക്കലാണ്, മനസ്സിലാക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.